things of the flesh and not things that was of the spirit.
വീട് കിട്ടുമെന്നും ഏതോ ധാതു കൊണ്ടുണ്ടാക്കിയ കിരീടങ്ങൾ കിട്ടുമെന്നൊക്കെ നാം ധരിച്ച് അന്യോന്യം ഓടണം, സ്ഥിരതയോടുകൂടെ ഓടണം എന്നൊക്കെ നാം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു.
We were encouraging ourselves with the thought that we need to run for getting the crown and we need to run for various other things.
അങ്ങനെ നാം കിരീടങ്ങളെ ശ്രദ്ധിച്ചു.
Thus we heard about the crowns.
അതിനുശേഷം നമ്മൾ കർത്താവിന്റെ ദൈവത്തിന്റെ സർവായുധവർഗ്ഗത്തെ ശ്രദ്ധിച്ചു.
Then we heard about the whole armor of God.
സർവായുധവർഗ്ഗത്തെ കുറിച്ച് നാം ധരിച്ചിരുന്നത് നാം സത്യസന്ധമായി നീതിയോടുകൂടെ സ്നേഹത്തോടുകൂടെ വിശ്വാസമാകുന്ന പരിചയമൊക്കെ എടുത്ത് വചനമാകുന്ന വാളൊക്കെ എടുത്ത് നമ്മൾ വല്ലതും ചെയ്യണം എന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്.
We thought that the whole armor of God, the truth, the sword of the spirit and the faith, all of it we had to put it on ourselves.
എന്നാൽ നാം ജാതികളോട് വളരെ ശങ്കയില്ലാതെ പറയുന്ന കാര്യമാണ് നിങ്ങളുടെ നീതി പ്രവർത്തികൾ കരപുരണ്ട തുണി പോലെ അത്രേ നമ്മുടെ നീതി പ്രവർത്തി നല്ലതെന്നുള്ള മട്ടിൽ.
But on the other hand, we very without any doubt we talked to the unbelievers that your good works are equal to filthy rags and all that.
ഇങ്ങനെ എന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ തന്നെ മാനുഷികമായി പറയാൻ പോലുമുള്ള നീതി സാത്താന്റെ മുമ്പിൽ ചെലവാകും എന്നാണ് നാം ധരിക്കുന്നത്.
Sometimes we feel that the righteousness that we have even in the things of the flesh that we might be able to sell it to Satan.
ഇവിടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളും ഈ ഹോൾ ആർമറിൽ പറയുന്നുണ്ട്.
There are some things that we can't manufacture by our own self which is included in the armor of God.
ഉദാഹരണത്തിന് സമാധാനം ഒരു സർവായുധവർഗ്ഗത്തിന്റെ ഒരു ഭാഗമാണ്.
For example, peace is part of the armor.
നീതിയും സത്യമൊക്കെ നമുക്ക് ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ജീവിക്കാം എന്നൊക്കെ വിചാരിക്കാം. സമാധാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമോ?
We might think that righteousness and peace, righteousness and truth is something that we can take care of it ourselves, but how can we do it with peace?
എന്നെ വിശ്വാസം ഇച്ചിരി ക്ഷീണിച്ചു പോയാൽ, എടറി പോയാൽ പിശാചിന്റെ അമ്പ എന്റെ ഉള്ളിൽ കൊള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ധരിക്കുന്നത്.
If my faith becomes a little less, I feel that the darts of Satan will get into me.
എന്നാൽ സമാധാനത്തിനെ കുറിച്ച് നമ്മൾ എന്ത് പറയും?
But what do we say about peace?
See, പിശാച് നമ്മുടെ ഉള്ളിൽ അവന്റെ അമ്പുകളാകുന്ന സംശയങ്ങളെ ഭയങ്ങളെ കൊണ്ടുവരുമ്പോൾ എനിക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, അത് യേശുക്രിസ്തു ആകണം എന്ന് പറഞ്ഞ് സമാധാനപ്പെടുവാനേ നമുക്ക് കഴിയും. നമുക്ക് സ്വന്തമായ ഒരു സമാധാനമില്ല.
When Satan would put his arrows of doubts into our
fear
or fear into our minds, the only thing that we can rely on is Lord Jesus Christ himself, who is our peace.
ഞാൻ ഓരോന്നിനെ കുറിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം സത്യം എന്റേത്, നീതി എന്റേത്, വിശ്വാസം എന്റേത്, സമാധാനം അവന്റേത്, ആ എന്നാ പകുതി അവനും പകുതി എനിക്കുമായി പോകുന്നത്, ആ ഇന്റർപ്രിട്ടേഷൻ റൂൾ തെറ്റാണ്.
Sometimes when we interpret it, we say that the faith is ours, righteousness is ours, truth is ours, but when it comes to peace, we say peace is his.
ഈ സർവായുധവർഗം യേശുക്രിസ്തു ആകുന്ന പരിചയമാണ്. ആ പരിചയെക്കുറിച്ചാണ് ദൈവം പറഞ്ഞത് അബ്രഹാമിനോട്, ഞാൻ നിന്റെ പരിചയാകും.
This whole armor of God is God himself, and that is why God said to Abraham, I am your shield.
കിരീടങ്ങൾ ദൈവമാകുന്നു, കാരണം എന്താണ്? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം ആകുന്നു.
The crown is God himself because it is said that I am your exceeding reward.
പിന്നീട് നമ്മൾ പഠിച്ചത് ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചാണ്.
Then we learned about the fruit of the spirit.
ഒന്നാമത് ആത്മാവിന്റെ ഫലങ്ങൾ എന്ന് പറയാത്തതിന്റെ കാരണം അത് ഒരു വ്യക്തിയുടെ പല സ്വഭാവങ്ങളെ കാണിക്കുന്നത് കൊണ്ടാണ്. ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ആത്മാവിന്റെ ഫലം എന്ന് പറഞ്ഞത്.
It is not said as fruits of the spirit but fruit of the spirit because it includes the characteristics of one person.
ആത്മാവിന്റെ ഫലങ്ങളുടെ പേരുകൾ സ്നേഹം, ദയ, ദീർഘക്ഷമയൊക്കെ നോക്കുമ്പോൾ അത് മുഴുവനും ക്രിസ്തുവിനെ കാണിക്കുന്നു നമുക്ക് കാണാൻ കഴിയും.
When we look at all those the love, peace, joy, long suffering, it all describes or includes Christ.
എന്നാൽ അതില്ലാത്ത നാം പലപ്പോഴും നമ്മളിൽ അത് ഉണ്ടാകേണ്ടതിന് കുറച്ചും കൂടെ മാനുഷികമായി സെൽഫ് കൺട്രോൾ ഒക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്നാൽ ആദ്യമേ പറഞ്ഞു, അത് നമ്മുടെ ഫലമല്ല, ആരുടെ ഫലമാണ്? ആത്മാവിന്റെ ഫലം. ആത്മാവിന്റെ ഫലം, നിന്റെ ഫലമല്ല.
Sometimes we end up trying to manufacture these graces into our life when in fact these are the fruit of the spirit.
ഇനിയും കർത്താവ് ഏഴ് പ്രാവശ്യം ഞാനാകുന്നു എന്ന് പറഞ്ഞ അപ്പം, വെളിച്ചം, ജീവൻ, വഴി, ഇതൊക്കെയും കർത്താവ് തന്നെയാണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം.
And we talked about the Lord Jesus himself saying the I am, he is the bread, the light, the door, the shepherd.
അപ്പോൾ എന്തൊക്കെ എനിക്ക് ആവശ്യമുണ്ടോ, എനിക്ക് അപ്പം ആവശ്യമുണ്ട്, അവൻ അപ്പമായി തീർന്നു. എനിക്ക് വെളിച്ചം ആവശ്യമുണ്ട്, അവൻ വെളിച്ചമായി തീർന്നു. സീ, എനിക്ക് ഷീൽഡ് വേണമെങ്കിൽ, എനിക്ക് പരിചയം വേണമെങ്കിൽ അവനായി തീരും. എനിക്ക് മുകുടം, എനിക്ക് കിരീടം വേണമെങ്കിൽ അവനായി തീരും. എനിക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം അവനായി തീരുകയാണ്.
All that I need, when I needed bread, when we needed light, he became the provision.
നാം അവസാനത്തെ ഭാഗം നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം സമയം ലഭിച്ചില്ല.
And however, we could not think about the last portion.
എന്നാൽ ആ അവസാന ഭാഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കിരീടത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നമ്മുടെ ഹൃദയത്തിൽ വെക്കേണ്ടതായിട്ടുണ്ട്.
Before we set into the last part, there are some more truths that we need to keep in our hearts about the crown.
കിരീടങ്ങൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ.
Crown or rewards.
ഈ പ്രതിഫലം, ഈ ലോകത്തിൽ നമ്മൾ അതിനെ ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകും.
When we would compare it with things of this world, things get more clearer to us.
ഗവൺമെന്റ് അല്ലെങ്കിൽ നേവി അല്ലെങ്കിൽ ഒരു ഒരു ഗവൺമെന്റ് ഒരു വ്യക്തിക്ക് പ്രമോഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്?
Why does a government gives promotion to an individual?
നാം പ്രമോഷനെ ആഗ്രഹിക്കുന്നു.
We desire for promotion.
ഗവൺമെന്റ് നമുക്ക് പ്രൊമോഷൻ തരുന്നു.
And government is giving us promotion.
അതാണ് ഗവൺമെന്റിന് തരാൻ കഴിയുന്ന കിരീടം അല്ലെങ്കിൽ റിവാർഡ്.
That is the reward that government can give us.
പക്ഷെ എന്തിനാണ് നാം, എന്തിനാണ് ആ റിവാർഡ് ആഗ്രഹിക്കുന്നത്, ആ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നത്?
Why do we desire to receive that promotion?
പ്രൊമോഷൻ ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട.
If there is anybody who does not want a promotion, they need not attend this class.
Yeah, പറഞ്ഞാട്ടെ. സീനിയോറിറ്റി കിട്ടും, പിന്നെ മോട്ടിവേഷൻ കിട്ടും. എന്നാ മോട്ടിവേഷൻ കിട്ടുന്നത്? പണി, മണി. ആ മണി, ആ എന്തോ ഉയർച്ച. ഉയർച്ച തരുന്നത് എന്തിനാണ്, അല്ലെങ്കിൽ നാം ഉയർച്ചയെ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഒന്ന് ഉയരാൻ വേണ്ടി. ഓക്കെ. പിന്നെ അധികാരം. യാ, മോർ റെസ്പോൺസിബിലിറ്റി. ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, കുറച്ച് പണിയെടുത്താൽ മതി എന്ന്. ആ, മോർ റെസ്പോൺസിബിലിറ്റി, ലെസ് ജോബ്. ഓക്കെ. ആ പിന്നെ പൊസിഷൻ, റെസ്പെക്ട്, എന്തോ റിവാർഡ്സ്. ഓക്കെ. സി, ഇതെല്ലാം എനിക്ക് കിട്ടുന്നതല്ലേ.
This is something that I receive.
എന്നാൽ അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
And that is what I desire.
അതിനുവേണ്ടിയാണ് ഞാൻ പ്രൊമോഷൻ ആഗ്രഹിക്കുന്നത്.
And it is for that I desire a promotion.
എന്നാൽ ഇത് തരുന്ന ഗവൺമെന്റ് അല്ലെ, ഇത് തരുന്ന കമ്പനി നമുക്ക് ഈ റിവാർഡ് എന്തിനാ തരുന്നത്?
But the government that renders this, why does they give it to us?
ഇപ്പോ ഒരു കോൺസ്റ്റബിളിനെ പിടിച്ച് സബ് ഇൻസ്പെക്ടർ ആക്കുക, ഗവൺമെന്റ് അത് എന്തിനാ ചെയ്യുന്നത്?
Why does the government make a constable a sub inspector?
കുറച്ച് ശമ്പളം കൂടി ഇരിക്കട്ടെ എന്നാണ്.
Is it that he might have a little more of
pay? അവനൊന്ന് ഉയരട്ടെ.
Let him have a little more of a better payment.
എന്താ ഗവൺമെന്റ് എന്തിനാ അവന് കൊടുക്കുന്നത്?
Why does the government give it to him?
ഗവൺമെന്റ് ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ?
What does government actually do?
അവനെ അവന്റെ ഹൈറാർക്കി, ഏറ്റവും മുകളിലുള്ള വ്യക്തിയുമായിട്ട് എന്ത് ചെയ്യുക, ഒരു പടിയും കൂടെ അടുപ്പിക്കുക.
Government is bringing him together with the person in authority, near to the person in authority.
അങ്ങനെ ഒരു കോൺസ്റ്റബിളിന് ഒരിക്കലും കടക്കാൻ കഴിയില്ലാത്ത ഓഫീസുകളിൽ സബ് ഇൻസ്പെക്ടർ കടക്കും. സബ് ഇൻസ്പെക്ടറിന് കയറാൻ മേലാത്തടത്ത് സർക്കിളും DYSP-യും ഒക്കെ കയറും. സി, അവരെന്തോ ചെയ്യുന്നേ, അവര് ഏറ്റവും മേളത്തെ വ്യക്തി താഴത്തെ വ്യക്തിക്ക് പ്രൊമോഷൻ കൊടുക്കും. എന്തോ സംഭവിക്കുന്നേ, access towards the center point.
Therefore, when a junior gets a promotion, he is getting access, or he is getting one step up to the person who is on the top.
അപ്പോൾ എന്നോട് അടുപ്പിക്കുകയാണ് ഞാൻ ഒരു പ്രൊമോഷൻ കൊടുക്കുമ്പോൾ.
Therefore, when I give promotion, the person is getting closer to me.
നീ എന്നെ ഒരു അല്പം കൂടെ, നീ എന്നോട് ഒരു അല്പം കൂടെ അടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ നീ എന്നെ അല്പം കൂടെ നേടിയിരിക്കുന്നു എന്ന് നമ്മൾ ആ വ്യക്തിയോട് പറയുക.
In other words, you say to that person, you have to some more extent, in a closer extent, you have gained me.
മോശ ആ മലയിലേക്ക് കയറുമ്പോൾ,
when Moses went on to the mountain,
ദൈവം പറയുന്നേ,
what did God say to him?
മോശ മാത്രമേ എന്നോട് അടുക്കാവുള്ളൂ.
He said only Moses comes near to me.
മഹാപുരുഷൻ മാത്രമേ, അതും വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അതിവിശ്വ സ്ഥലത്ത് അടുക്കാവുള്ളൂ.
Only the high priest can enter into the most holy place.
പുരോഹിതന്മാർ മാത്രമേ വിശുദ്ധ സ്ഥലത്തെ പ്രവേശിക്കാവുള്ളൂ.
Only the priest can enter into the holy place.
അപ്പോൾ ഈ നിലയിൽ ആക്സസ് ആണ് പ്രമോഷൻ എന്ന് പറയുന്നത്.
Therefore promotion equates with access.
ദൈവത്തോട് അടുക്കുവാൻ ആത്മീക പ്രമോഷനുകളെ നാം സ്വപ്നം കണ്ടിട്ടുണ്ടോ?
Have we dreamt about spiritual promotion to get closer to the Lord?
രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനോട് ഞാൻ പറയുകയായിരുന്നു, ബ്രദറെ, എനിക്കും നിങ്ങൾ സഭയിൽ കാണുന്ന എല്ലാവർക്കും ദൈവത്തോടുള്ള ആക്സസ് എന്തുമാത്രമുണ്ടോ അത്രയും ആക്സസ് ഇന്ന് ജനിച്ച നിങ്ങൾക്കുമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയാനിടയായി.
While I was talking to a person who was just saved, I did talk to him like this, that the access that I have with the Lord is the same access that you have with the Lord.
എന്നാൽ ആ ആക്സസിനെ പ്രയോജനപ്പെടുത്തണം നാം.
But we need to apply that access in our lives.
Access njan oru velliya authority il devinke promotion ku thannu vechirikkya pashel higher authority ilekkulla access inde door nagatheke njan praveshikkan samayam edukkune illa pudhiyama vishwasikal cheyyunnathada.
As New Testament believers, we don't appropriate the access that the Lord has given to us to come into His presence. When Moses went inside, the people were all looking.
ഈ പുരോഹിതന്മാരൊക്കെ പുറത്തു വരുമ്പോൾ ആൾക്കാർ ചോദിക്കും, ഈ സമാഗമകൂടാരത്തിന്റെ അകത്ത് അത് എങ്ങനെയാണ്?
When the priest comes out, the people used to ask them, how does the inside of the tabernacle look?
ദാവീദിന് പോലും അകം എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല കേട്ടോ.
ഇവൻ ഡേവിഡ് ഡിഡ് നോട്ട് നോ ഹൗ ഡിഡ് ഇറ്റ് ലുക്ക് ഇൻസൈഡ്.
അതുകൊണ്ട് ഈ പ്രാകാരങ്ങളിലൊക്കെ അവര് നിൽക്കുന്നതും പിന്നെ വാതിൽ കാവൽക്കാരനാകാനൊക്കെ ആഗ്രഹിക്കുന്നു, ഇടക്കുന്ന് എത്തി നോക്കാൻ സാധിച്ചാലോ.
ദാറ്റ് ഇസ് വൈ യു ഫൈൻഡ് ഹിം മെൻഷനിങ് അബൌട്ട് ബീയിങ് ഇൻ ദ കോർട്സ് ആൻഡ് ബീയിങ് ആസ് എ ഡോർ കീപ്പർ ഓഫ് ദ ഗേറ്റ്.
ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ തരുന്ന എന്താണെന്ന് പറയും, ഈ ജീവിതം മുഴുവനും ഒരു ഒറ്റ കാര്യം പഠിക്കാനാണ്.
And all the whole life that God has given us is to learn one thing.
കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്ക് ഭർത്താവിലേക്കുള്ള ആക്സസ് പോലെ മറ്റാർക്കുണ്ട്?
In a family life, who has the access to the husband like his own wife?
അമ്മയ്ക്കുണ്ടോ?
Does mother have it?
മക്കൾക്കുണ്ടോ?
Does the children have it?
എന്തിനാ ദൈവം ഇങ്ങനെ വെച്ചിരിക്കുന്നേ?
Why is it God has made it that way?
ഇത് സ്വർഗ്ഗത്തിൽ ചെല്ലും ഈ പറയുന്ന ഒരു ബന്ധവും ഇല്ലെങ്കിൽ ഇവിടെ ഈ ബന്ധം എന്തിനാണ്?
If there is no relation of this kind in heaven, why has God instituted this relationship here?
ഒരു ബന്ധം, ഒരൊറ്റ ബന്ധം പഠിക്കാൻ ആയിരക്കണക്കിന് ബന്ധങ്ങളെ ദൈവം നമുക്ക് തന്നിരിക്കുന്നു.
Just to learn one relationship, God has given us a lot of relationship here.
ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
Wish to read a portion.
Ulpatti 30-inte 15 nokkike.
Genesis chapter 30 and verse 15.
Avalo avode nee ende bhartavu eduthu poyayo enna magane thudai pranavum kude venamo ennu parnathu vaagel aagatte
amavi. അതായത് എടുത്തത് പോരയോ എന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ഇങ്ങനെയും കൂടെ എടുത്തത് ചെറിയ കാര്യമോ, നീ എന്റെ ഭർത്താവിനെയും കൂടെ എടുത്തത് ചെറിയ കാര്യമോ, ഇപ്പോൾ എന്റെ മകന്റെ ദൂതായിപ്പഴവും കൂടെ നിനക്ക് വേണമോ എന്ന് ചോദിക്കുക.
Is it a small matter for you?
ഇംഗ്ലീഷ് ഇരിക്കുന്നുണ്ടോ? Is it a small matter for you that you have taken my husband? Yeah.
And would you take my son's mandrakes also?
Okay. അപ്പോൾ see, ദൈവത്തെ പിടിവലി അല്ലെങ്കിൽ ഭർത്താവിനെ എന്താ പറയുന്നേ, ഭർത്താവിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ഭാര്യമാരെ കാണുക നമ്മളിവിടെ.
ഹിയർ വി ഫൈൻഡ് എ വൈഫ് ദാറ്റ് ഈസ് സ്ട്രഗ്ലിംഗ് ടു ഹാവ് ദി ഹസ്ബൻഡ്.
എന്നിട്ട് എന്ത് ചെയ്യുന്നു അറിയോ ലിയ?
ആൻഡ് യു നോ വാട്ട് ഡിഡ് ലിയ ഡു?
അവൾ തന്റെ മക്കളുടെ ദൂതായിപ്പഴം കൊടുക്കുകയാ.
She is giving the son's mandrakes also.
എന്നിട്ട് അവൾ ഭർത്താവിന്റെ അടുക്കൽ ഓടി ചെല്ലുകയാ.
And then she runs to her husband.
നീ ഇന്ന് എന്റെ അടുക്കൽ വരണം, ഞാൻ നിന്നെ വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു സത്യം.
And she says that you need to come to me today for I have bought you with a price.
അങ്ങനെ അവളുടെ ജീവിതത്തിൽ ഈ ഭർത്താവിനെ മക്കളെ കൊടുക്കുവാൻ ഇടയാവുകയാ.
And in that way she is ready to give children to him.
അതായത് she delivers for her husband.
She delivers for her husband.
അല്ലെങ്കിൽ മക്കളെ പ്രസവിക്കുകയാണ്.
She brings forth children for him.
നാം ആത്മീക ഗുണങ്ങളെ ആത്മീക ശുശ്രൂഷകളെ നമ്മുടെ കർത്താവിനായിട്ട് ഡെലിവർ ചെയ്യുന്നത് പ്രസവിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ വേണം. ഫലം പുറപ്പെടുവിക്കുന്നത് എന്തിനാണ്? പക്ഷേ
Why do we deliver spiritual ministries for the Lord?
നാം അവനെ മേടിക്കുന്നു, നാം അവനെ സമ്പാദിക്കുന്നു.
We buy him, we earn him.
അത് കഴിഞ്ഞിട്ട് അവനായിട്ട് ഫലങ്ങളെ പുറപ്പെടുവിക്കുക.
And then we need to deliver fruits for him.
പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താ?
What are the intentions behind it?
ഫലങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടിയല്ല നാം അവനെ പ്രാപിക്കുന്നത്.
Is it for bringing forth fruit that you gain him?
നാം ഫലങ്ങളെ പ്രാപിക്കണം, ഫലങ്ങളെ പുറപ്പെടുവിക്കണം.
You need to bring forth fruit.
എന്നാൽ ആത്യന്തിക ലക്ഷ്യം അതുമല്ല.
But what is the primary reason?
Ultimate reason. എന്താണെന്നറിയാമോ? ഒന്ന് വായിച്ചേ 30:20.
Chapter 20 and 20.
അതെ അതെ. അപ്പോൾ പ്രസവിക്കുക എന്നുള്ളത് ഉപരിയായി പ്രസവിച്ച് ഞാൻ എന്ത് ചെയ്യും? അവനെ ഹി വിൽ ഡ്വൽ വിത്ത് മീ. അവൻ എന്നോട് കൂടെ വസിക്കും. ഞാൻ അവൻ 6 മക്കളെ പ്രസവിച്ചല്ലോ. അന്നേരം കൊതി ആരോടാ? ഭർത്താവിനോട്.
Here it says that I have already dwelled him 6 sons and therefore he will dwell with me, and we find her desire is towards her husband.
അപ്പോൾ ആ അർത്ഥത്തിൽ വേണം നാം ഫലങ്ങളെ പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുക. ഫലങ്ങളെ പുറപ്പെടുവിക്കുമ്പോൾ പിന്നെ നമ്മുടെ നോട്ടം കിരീടത്തിലേക്കാണെങ്കിൽ തെറ്റിപ്പോയി.
If the reason for bringing forth fruit is because of the crown, then it is wrong intention.
എന്നാൽ ആ കിരീടം ക്രിസ്തുവാണ് അല്ല, എന്റെ ഭർത്താവാണ് എന്റെ കിരീടം എന്ന് മനസ്സിലാക്കി അവന് വേണ്ടി ആ ഫലങ്ങളെ പുറപ്പെടുവിക്കേണ്ടതിന് അവനെ സമ്പാദിക്കുന്ന ഭാര്യമാരായിട്ട് നാം അല്ല സഭ തീരണം.
But if you would bring forth fruits with the fact that Lord Jesus Christ himself is your crown, and with that intention if you would bring forth fruit, then of course it is the right thing to do.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രൂപയെ കുറിച്ച് പറഞ്ഞു. അത് വെറും ഒരു പേപ്പറാണ്. ആ പേപ്പർ ഒരു പ്രോമിസറി നോട്ടാണ്. അതിന്റെ മൂല്യം മറ്റൊരിടത്താണ് ഇരിക്കുന്നത്. ഇത് വെറും അതിനെ signify ചെയ്യുന്ന അതിനെ represent ചെയ്യുന്ന ഒരു പേപ്പർ ആണെന്ന് ഞാൻ പറഞ്ഞു.
Last time I said that the rupees that which we have shown, it is just a mere paper, but it represents and it has got a value.
ആ പേപ്പർ അല്ലെങ്കിൽ ആ നോട്ട് അങ്ങ് പഴകിയാൽ അതിന്റെ മൂല്യം കുറയുമോ?
If that note gets old, will the value diminish?
ഇല്ല.
No.
കാരണം നിങ്ങൾക്ക് അറിയാമോ എന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ഗവൺമെന്റ് 1 രൂപ അച്ചടിക്കുമ്പോൾ 1 രൂപയുടെ സ്വർണം റിസർവ് ബാങ്കിൽ വെച്ചിട്ടാണ് അച്ചടിക്കുന്നത്. അതറിയാമോ?
When our government prints 1 rupees, they put equivalent amount of gold to the reserve bank.
അങ്ങനെ അറിയാമോ? അല്ലെങ്കിൽ ഇപ്പൊ കടം വീട്ടാണ് എളുപ്പമല്ല, അങ്ങ് അടിച്ചാ പോലെ.
ഇറ്റ് ഈസ് വെരി ഈസി ടു പേ ദ ഡെറ്റ്.
എന്നാൽ അങ്ങനെ അടിക്കാൻ പറ്റത്തില്ല. അതിന് സമാനമായിരിക്കുന്ന മൂല്യം ഒരിടത്ത് വെച്ച് കഴിയുമ്പോൾ ഈ പേപ്പർ കീറിപ്പോയാലും അത് ബാങ്കിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മൂല്യം അന്നേരവും നിലനിൽക്കും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ കിരീടം ഏത് മെറ്റൽ കൊണ്ടാണെങ്കിലും അത് അൺകറപ്റ്റബിൾ ആയി തീരുന്ന അല്ലെങ്കിൽ എന്താ പറയുക വാടാത്ത കിരീടമായി തീരുന്നതിന്റെ കാരണം അതിന്റെ മൂല്യം മറ്റൊരിടത്ത എവിടെ? മാറ്റമില്ലാത്ത ക്രിസ്തുവിലാണ്. മാറാത്തവൻ അവൻ മാത്രം.
This crown, it doesn't get corrupted because the value is in the Lord Jesus Christ, who doesn't change.
നമ്മുടെ പിതാവ് പ്രായമായി പല്ലൊക്കെ പൊഴിഞ്ഞാൽ മൂല്യം കുറയുമോ?
If our father becomes old and loses his teeth, does his value decrease?
ഇങ്ങനെ മാത്രമേ വാടാത്ത ഒരു കിരീടം കർത്താവിന് തരാൻ കഴിയൂ. അല്ലെങ്കിൽ ഈ ലോകത്തിലെ സകലം പിതാവായ ദൈവം പുത്രനെ കണ്ടിട്ടെന്തോ പറയുന്നേ, നീ സകലവും സൃഷ്ടിച്ചിരിക്കുന്നു, പിന്നെ ഭൂമിയോ അത് മാറിപ്പോവും, നീയോ മാറുകയില്ല. അപ്പം പിതാവ് തന്നെ പറയുന്നു നീ സൃഷ്ടിച്ചതൊക്കെ മാറിപ്പോവും, അപ്പൊ പിന്നെ നീ കൊടുക്കുന്ന കിരീടം മാറാതിരിക്കുമോ? അതിലല്ല, അവൻ മാത്രമാണ് മാറാത്തവൻ.
God the Father looks at the Son and says that all that you have created, it will change, but only you would stand forever. Therefore, only this is how God can give reward.
Okay, namukini സഭകൾക്ക് അല്ലെങ്കിൽ മണവാട്ടിയാകുന്ന സഭയ്ക്ക് കൊടുക്കുന്ന പ്രതിഫലങ്ങളെ ഒന്ന് നോക്കാം.
And now we will look at the rewards that the bride, which is the church of God, would receive.
നോക്കിക്കേ, എഫേസസ് അല്ലെങ്കിൽ എഫേസസ് സഭയ്ക്ക് എന്തോ കൊടുക്കുന്നത് നോക്കിക്കേ, രണ്ടിന്റെ ഏഴ് വെളിപ്പാട്.
Revelations 2 and verse 7, we find the rewards that Ephesus church receives.
ജീവവൃക്ഷത്തിന്റെ ഫലം. യേശു ക്രിസ്തുവാണ് ജീവൻ, അവനെ കഴി ഭക്ഷിക്കുന്നവനായ ജീവനുള്ളൂ, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. നോക്കിക്കേ, ഒന്നാമത്തെ സഭയ്ക്ക് കർത്താവ് കൊടുക്കുന്നത് തന്നെ തന്നെയാണ്.
And for the first church, here we find the Lord Jesus Christ gives them himself, because we know that Lord Jesus Christ is life, and those who receive him receives life.
എനിക്കറിയാം ഇതെല്ലാം നിങ്ങൾ പലവട്ടം പഠിച്ചു കഴിഞ്ഞതാണ്.
I know that these are things that we have learned many times.
ഇപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചതുകൊണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങളെയും നിങ്ങൾക്ക് ഊഹിച്ച് മനസ്സിലാക്കാൻ കഴിയും.
Since we have learned so much, even the things that I am yet to say are things that you would already understand.
നോക്കിക്കേ, വീണ്ടും സ്മിർന ചർച്ചിന് എന്തോ കൊടുക്കുന്നേ.
And what do we find that the Smyrna church would receive?
ജീവന്റെ കിരീടം.
There you find the life.
ഈ ഇത് കഴിഞ്ഞ വർഷം ഞാൻ നോട്ട് തന്നതുകൊണ്ട് കേട്ടോ.
And these are there in the notes that has been given last time.
പക്ഷേ ഇതൊന്നും അല്ല, ഇതിനപ്പുറം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. വീണ്ടും നമ്മൾ കാണുന്നു പെർഗമോസ് സഭയ്ക്ക് എന്തോ കൊടുക്കുന്നേ, മറഞ്ഞിരിക്കുന്ന മന്ന. യേശുക്രിസ്തു പറയുന്നുണ്ട്, സാക്ഷാൽ മന്ന ഞാനാകുന്നു എന്ന്.
For Pergamos we find that God gives them hidden manna.
ഓക്കേ, അത് കഴിഞ്ഞിട്ട് തുയത്തേറ സഭയെക്കുറിച്ച് കാണുന്നു. അവിടെ നമ്മൾ കാണുന്നത് അവർ എന്ത് കൊടുക്കും, ആ ഉദയ നക്ഷത്രം കൊടുക്കും.
For Thyatira's church, God gives them the morning star.
ഉദയ നക്ഷത്രം യേശുക്രിസ്തുവാണോ?
Is Lord Jesus Christ the morning star?
വെളിപ്പാട് 22:16 എഴുതിയിട്ടുണ്ടല്ലോ. ആ യേശുക്രിസ്തുവാണ് ഉദയ നക്ഷത്രം. വളരെ വ്യക്തമായിട്ട് 22:16 വെളിപ്പാട് എഴുതിയിട്ടുണ്ട്.
In Revelations 22:16 it is said the Lord Jesus Christ himself is the morning star.
അത് കഴിഞ്ഞിട്ട് നമുക്ക് സർദീസിലെ സഭയുണ്ട്, അവിടെ വെള്ള വസ്ത്രം കൊടുക്കുന്നു 3:5.
And to the church in Sardis, God gives them the white garment.
അത് കഴിഞ്ഞിട്ട് ഫിലഡൽഫിയ സഭയ്ക്ക് ഒരു പുതിയ പേര് കൊടുക്കുന്നതായിട്ട് പറയുന്നു.
And for the church at Philadelphia, God gives them a new name.
ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് സംശയം കാണും, പുതിയ പേര് കർത്താവാണോ?
You might have a doubt that is the new name referring to the Lord Jesus Christ.
ഇതിനെക്കുറിച്ച് അല്പം വിശദീകരിച്ചേക്കാം.
Let us get into that in detail.
വെളിപ്പാട് 3:12 എന്ന് വായിച്ചാട്ടെ.
Let's read Revelations 3:12.
അതിന്റെ അവസാന ഭാഗം.
The last part.
എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്നും സ്വർഗത്തിൽ നിന്നും തന്നെ ഇറങ്ങുന്ന പുതിയ എരിശിലേം എന്ന എന്റെ ദൈവത്തിൻ നഗരത്തിന്റെ നാമവും എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ഓക്കേ, അപ്പോൾ ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന എന്താണ്? എന്റെ പുതിയ നാമം.
I am going to give him my new name.
ഇനി ഇവിടെ ശ്രദ്ധിക്കുക.
Listen closely.
യാക്കോബ് ഒരു രാത്രി മുഴുവനും ദൂതനുമായി മൽപിടുത്തം.
We find Jacob was fighting with an angel whole night.
എന്നെ അനുഗ്രഹിച്ചില്ല, ഞാൻ നിന്നെ വിടുകയില്ല.
He said, until you don't bless me, I will not leave you.
അവസാനം,
at the end,
ദൂതൻ പറയാണ്, നിന്റെ പേരെന്താ പറ?
The angel said, what is your name?
എന്റെ പേര് യാക്കോബ്.
He said, my name is Jacob.
ഇന്നു മുതൽ നീ ഇസ്രായേൽ ആയിത്തീരും.
From today onwards, you will be called Israel.
ഉടനെ യാക്കോബ് എന്ത് ചെയ്തു?
What did Jacob do then?
വിട്ടു.
He left.
തന്റെ എന്താ പറയുന്ന ആ സ്ട്രഗിൾ, അല്ലെങ്കിൽ താനുമായിട്ടുള്ള ആ ഗുസ്തി നിർത്തി.
He has left that fighting.
ഈ പേരിന് വേണ്ടിയാണോ ഈ രാത്രി മുഴുവൻ മെനക്കെട്ടത്?
Is it for this name that he has been fighting whole night?
നമ്മൾ ഒരാളെ ഒന്നാമത് കയറി പിടിച്ച അനുഗ്രഹം ഒന്നും പറയുകയല്ല. അത് വളരെ കാരണങ്ങൾ എന്റെ പുറകിലുണ്ട്, അതൊക്കെ പറയാൻ എനിക്ക് കൊതിയാ. പക്ഷെ എന്നാ ചെയ്യാനാ? എന്നാൽ ഇപ്പൊ നമുക്ക് അതൊന്നും പറ്റത്തില്ല, എന്നെയും നിങ്ങളെയൊക്കെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. ഈ പേര് എനിക്കിപ്പോ എന്നോട് പറയാം, ഓക്കെ നിന്റെ പേര് ഞാൻ മാറ്റി ഇന്നതാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. നല്ല ഒന്നാന്തരം പേര് മാറ്റി വേറെ വല്ല പേരും തന്നാ.
If somebody would say that I'm going to change your name and give us a new name, we would get angry.
എന്നാൽ യാക്കോബിനെ അത് എങ്ങനെ തൃപ്തിപ്പെടുത്തി?
But how did that satisfy Jacob?
യാക്കോബ് ഇങ്ങനെ പറഞ്ഞു, പേരെങ്കി പേര് അത്രയെല്ലാം കിട്ടിയല്ലോ എന്നും പറഞ്ഞോണ്ടാണോ യാക്കോബ് പോന്നെ?
Did he say that, okay, I got a new name, is it just because he was satisfied just with that?
അപ്പോൾ തന്നെ നമ്മൾ സ്വർഗത്തിൽ വലിയ കാര്യത്തിൽ വലിയ കഷ്ടപ്പെട്ടൊക്കെ അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് കർത്താവ് പറയാ, ദാ ഒരു പുതിയ പേര് പിടിച്ചോ, നമ്മളങ്ങ് അതും പിടിച്ചോണ്ട് അങ്ങ് സന്തോഷിച്ച് ജീവിക്കുവോ നമ്മൾ സ്വർഗത്തിൽ?
When we go to heaven after much difficulty, when the Lord Jesus Christ says, here it is, a new name, would we be happy with that?
അത്രത്തോളം നമ്മെ തൃപ്തിപ്പെടുത്തും.
How much will that satisfy us?
ഇതുവരെ പേരുകളെ കുറിച്ചൊന്നും പഠിക്കാൻ എനിക്ക് കൊതിയാകുന്നു.
I really desire to learn about, teach about the names of God.
ദൈവത്തിനെ വ്യക്തിപരമായി പല സങ്കടങ്ങളിൽ ഉള്ളതിൽ ഒന്നാണ് പേരിനെ കുറിച്ചും കർത്താവിന് വ്യക്തിപരമായി ഒരു ഒരു രഹസ്യ സങ്കടമുണ്ട്.
God has got a secret pain regarding names.
കർത്താവ് ഈ ആദവന് കൊടുത്ത ആദ്യത്തെ പണികളിൽ ഒന്നെന്താണെന്ന് അറിയാമോ?
What was among the first job that Adam received from the Lord?
ദോ പേരിടുക.
It was to put names.
അഗല മൃഗങ്ങളെ ജോഡികളായി അവന്റെ മുന്നിലൂടെ കടത്തി വിട്ടു.
Animals were paraded before him in pairs.
അവിടെ എഴുതിയിരിക്കുന്ന അവൻ അവർക്ക് പേരിട്ടതൊക്കെയും പേരായി എന്ന് വെച്ചാൽ കർത്താവ് ഇടയ്ക്ക് കയറി അതും കൂടി ശരിയായില്ലല്ലോ ഒരു വേറെ പേരിട്ടേ അങ്ങനൊന്നും പറഞ്ഞില്ല അവൻ ഇട്ടതൊക്കെ അവർക്ക് പേരായി.
It said that the names that he gave became their names.
എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ തന്നെ ആന എന്ന് പറയാൻ ആന കണ്ടോ ഒരു വലിപ്പം തോന്നുന്നില്ലേ ഇപ്പൊ തന്നെ മൂട്ട പാവണ്ടോ ഇങ്ങനെ മൂട്ട കൊതുക് കണ്ടോ അപ്പം ആ വാക്കുകൾക്ക് പോലും അതിനോട് ചേർന്ന എന്തോ ആദം മലയാളം പറഞ്ഞോ എന്നല്ല ഞാൻ പറയുന്നേ.
Even the name, the words have got relationship with its pronunciations.
അപ്പോൾ ആ യോജിച്ച പേരുകൾ ആദം ഇട്ടു.
Adam gave them appropriate names.
ഒന്നല്ല രണ്ടല്ല സകല മൃഗങ്ങൾക്കും ഇട്ടു.
He didn't give just one or two, he named all the animals.
ഇവിടെ ഒരു കുഞ്ഞുണ്ടായാൽ കണ്ട ഡിക്ഷണറി മുഴുവൻ തപ്പിയിട്ട് അവസാനം ഉപദേശിയോട് ചോദിക്കാം എന്നാ പേരിടണോ നിന്റെ മോനെ പേരിടണോ ഞങ്ങളാ.
If you have one child, you refer all the dictionaries to give him a name.
ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം ഈ പേര് കൊടുക്കുന്ന പ്രക്രിയയിലേക്ക് ആദമിനെ കൊണ്ടുവന്നപ്പോൾ ദൈവം ചുമ്മാ കുറച്ച് പേരിട്ടോട്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്നാണോ വിചാരം?
When God has raised up Adam to such a position that he would name them, what was God's intention behind it?
ദൈവത്തിന്റെ പേരെന്താ?
What is the name of the Lord?
മോശ ചോദിച്ചു എന്നെ അയച്ചത് ആർ എന്ന് ഞാൻ പറയേണ്ടത് നിന്റെ പേരെന്ത്?
Moses said, who am I, what should I say regarding who has sent me, what is your name?
ദൈവം പറയാണ്.
God said,
അതാ എന്റെ ഒരു പ്രശ്നം.
That is the problem.
That is my problem.
That is my problem.
അത് ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് നീ ചെന്ന് പറഞ്ഞുതരെ.
I am the I am, and that is what you have to tell them.
നമ്മൾ എങ്ങനെയാ പേര് പറയുന്നത്?
How do we say a name?
I am. ഇല്ലേ?
We say I am
George Matthew. ആരാ പേരിട്ടെ?
Who has given the name?
എനിക്ക് പേരിടേണ്ടി വന്നോ? എനിക്ക് 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 വേണ്ടി പേരിടേണ്ടി വന്നോ? എനിക്ക് പേരിടാൻ ആരുണ്ട്? അപ്പനും അമ്മയും ഉണ്ട്.
I had a father and mother to put give me a name.
നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വന്തമായി പേരിടേണ്ടി? ഓ, ഈ അപ്പനും അമ്മയും പേര് പോലും എനിക്ക് കിട്ടില്ല. ആ, ഇനി ഞാനൊരു പേരിട്ടേക്കാം. അങ്ങനെ പേരിടേണ്ടി വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും?
Have you ever been put into a spot where we ourselves had to give ourselves a name?
ദൈവത്തിന് പേരിടാൻ അപ്പനും അമ്മയും ഇല്ല.
But God did not have a father and mother to give him a name.
അതുകൊണ്ട് ദൈവം പറയുന്നു, I am dash I am.
Therefore God said, I am dash I am.
ഞാൻ പറഞ്ഞത് I am എന്ന് ഇപ്പോഴേ പേരിടാൻ പറ്റൂ. കാരണം I am what എന്നുള്ളത് നീ ആ പറയേണ്ടത്. ഞാൻ ആരാണെന്ന് നീ ആ പറയേണ്ടത്. നീ പറയും വരെ ഞാനാകുന്നവൻ ഞാനാകും.
What it means is, God says I am, and that gap, that blank has to be filled by us. And when we say who he is, then he is who he is. I am the dash.
അതുകൊണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയേണ്ടി വന്നില്ല. പിന്നെന്താ? ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി അവിടെ ഫില്ലായി കഴിഞ്ഞു. യേശു എന്ന നാമം, മശിഹ എന്ന നാമം, ദൈവപുത്രൻ എന്ന നാമം, അവന് നാമം ലഭിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ നാമത്തിലേക്ക് നാമാണ് പ്രവേശിക്കേണ്ടത്.
Therefore, when the Lord Jesus Christ came into this world, all he had to say was I am, and rest everything took its own place. Messiah, Christ.
See, മോശയോട് പറയുമ്പോൾ ദൈവം തന്റെ പേരിനെ കുറിച്ചുള്ള വിഷമം പറയുന്നുണ്ട്.
When God talks to Moses, God talks about his sorrow regarding it.
എന്താ പറയുന്നറിയാമോ?
You know what did he say?
മോശയോട് ഞാൻ ആരാണെന്ന് പറയാൻ ദൈവത്തിന് പറ്റുന്നില്ല. അപ്പൊ ദൈവം പറയാണ്, അതേ ഞാനേ എനിക്കൊരു അഡ്രസ് ഉണ്ട്, അത് എന്താ അറിയാവോ? അത് നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ. ആ
When God was trying to explain Moses, he had difficulty, and then he told him that, you know what, I am the
God of your
fathers.
കാരണം ഒരു അഡ്രസ്സ് വേണ്ടേ? അപ്പം നിനക്ക് പരിചയമുള്ളത് നിന്റെ പിതാക്കന്മാരാ, അപ്പം നിന്റെ പിതാക്കന്മാർ വഴി ഞാൻ പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് പറയാണ്, അതെ നിന്റെ പിതാക്കന്മാരുണ്ടല്ലോ, യാക്കോബ്, സോറി അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, അവരുടെ ദൈവമാ ഞാൻ എന്ന് പരിചയപ്പെടുത്തുകയാണ്.
While the Lord was talking to Moses, he said that since you are related with your forefathers, Abraham, Isaac and Jacob, I am their God.
അതുകൊണ്ട് ദൈവം പറയാണ്, ആക്ച്വലി ഈ യഹോവ എന്ന നാമത്തിൽ ഞാൻ അവരെ പരിചയപ്പെട്ടിട്ടില്ല.
Therefore God says, I have not introduced myself by the name Jehovah.
Is to be എന്നാണ് യഹോവ എന്ന വാക്കിന്റെ അർത്ഥം.
Jehovah means is to be.
എന്നു ചെയ്യുന്ന ഉള്ളവൻ, എപ്പോഴും ഉള്ളവൻ എന്നാണ് അതിന്റെ അർത്ഥം.
It means one who is always there.
അങ്ങനൊക്കെ കർത്താവ് വിഷമിക്കുമ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവാണ്, റെഡി ആയിക്കോ.
While the Lord had difficulty explaining his name, I am going to ask you another question.
ദൈവം കൊടുത്ത ഒരു കാര്യം ആദ്യമായി ദൈവത്തിന് ലഭിച്ചത്, ആദ്യമായി ദൈവത്തിന് പേർ ഇട്ടത് ആർ?
Who had named God first?
ബൈബിളിൽ ദൈവത്തിന് ആദ്യമായി പേർ കൊടുത്തതാ.
ഇൻ ദ ബൈബിൾ ഹു ഗേവ് എ ഗോഡ് എ നെയിം ഫസ്റ്റ്?
എന്തോ ആദമോ? എന്തോ ആരും കൊടുത്തില്ലേ? എബ്രഹാം, പിന്നെ നമ്മൾ ഒട്ടും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ് കൊടുത്തിരിക്കുന്നത്. എന്നാ ആരാ? ഹാഗാർ, നോഹ. നോക്കിക്കേ, ഉൽപ്പത്തി 16,
ജനസിസ് 16,
ഉൽപ്പത്തി 16 13 നോക്കിക്കേ.
And verse 13.
പതിമൂന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? ഓക്കെ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞുകൊണ്ട് അവന് എന്നെ കാണുന്നവനെന്ന ബേർ ലഹായ് റോയി എന്ന പേർ വിളിച്ചു.
God who sees, and he was called ബേർ ലഹായ് റോയി, ബീർ ലഹായ് റോയി.
എനിക്ക് പ്രിയമുള്ളവരെ, ഒരു അടിമ പെൺകുട്ടി.
Here we find a servant girl.
കൂടാതെ ഗർഭിണി.
And in addition to that, she was pregnant.
യജമാനത്തിയാൽ പുറത്താക്കപ്പെട്ടവൾ.
She was thrown out of the house by her mistress.
വീട് വിട്ട് ഓടിപ്പോന്നവൾ.
She was forsaken and she was left from the house.
മരുഭൂമിയിൽ കഴിയുവാൻ വന്നവൾ.
And she who was now in the wilderness.
മരിക്കുവാൻ തയ്യാറായവൾ.
Was ready to die.
അവൾ ദൈവത്തിന് ആദ്യമായി പേർ കൊടുത്തു.
She was the one who named God for the first time.
ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട്.
There are a lot of things included in this portion.
Bear allegal enne kaanunavane njan ivideyum kanduvo ennadinte aa paschathrathil avalku oru kunnu undaagumennum aa kunnu oru veliya jaathi aagumennum ee deivam parayunnundu.
In this context where God says thou art a God who sees, she has been told that she will have a child and that child will become a big tribe.
Aa kunnina aarana perittathu?
Who had named that child?
Hagar-inte maganayirikkunna Ishmael-ne aarana perittathu?
Who had named Ishmael, who was Hagar's son?
Abraham. Abraham. ദൈവമാണ് ഹാഗാറിനോട് പറയുന്നത്, നിന്റെ മകൻ ഇസ്മായേൽ എന്ന് പേര് വിളിക്കും.
ഇറ്റ് വാസ് ഗോഡ് ഹു ടോൾഡ് ഹാഗർ ടു നെയിം ഹർ സൺ ആസ് ഇസ്മായേൽ.
ഇസ്മായേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇസ്മായേൽ?
ദൈവം കേൾക്കുന്നു.
Means that Lord hears.
ഇനി ശ്രദ്ധിച്ചു കേൾക്കണം.
Now you need to listen closely.
ദൈവം കേൾക്കുന്നു, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ കാര്യം അബ്രഹാം അറിഞ്ഞു. ഇവിടെ നടന്ന സംഭവം, ദൈവം എനിക്ക് പ്രത്യക്ഷപ്പെട്ടു, പിന്നെ എന്റെ മകൻ ഇസ്മായേൽ എന്ന് പേര് വിളിക്കുന്നു, ഇതെല്ലാം ദൈവം അല്ല അബ്രഹാം അറിഞ്ഞു.
This manifestation of God, was it known to Abraham?
അവൾ മണങ്ങി പോയിട്ട് ആരാണ് ഇസ്മായേലിന് ആ പേരിടുന്നതെന്ന് അറിയാമോ?
When she returned back, you know who had named Ishmael?
Abraham.
It was Abraham.
അപ്പോൾ അതിന്റെ അർത്ഥം ഇവിടെ ചെന്ന് എന്ത് ചെയ്തു? എല്ലാം പറഞ്ഞു.
What it means that Hagar has gone and told everything to Abraham.
ഞാൻ വിശ്വസിക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ അതൊരു ഭയങ്കര സംഭവമായിരുന്നു.
I believe that this was a great incident in the life of Abraham.
എന്താ കാര്യം അറിയാമോ?
You know why?
ഞാൻ പോയാൽ പോകട്ടെ എന്ന് വിചാരിച്ച ഈ അടിമ പെൺകുട്ടിയെ ഞാൻ ആരാധിക്കുന്ന ഭയപ്പെടുന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട് അവളുടെ മകന് പേരിട്ട് അവളെ അനുഗ്രഹിച്ച് അവൾ ദൈവത്തിന് പേരിട്ട് മടങ്ങി വന്നിരിക്കുക. ഈ ദൈവം ഭയങ്കരനായ ദൈവമാണ്.
This girl who I had sent out from my house, oh God had manifested to her and God had named her child and now God has blessed her. This God is a great God.
ആ പേര് ഞാൻ പറയുകയാണെങ്കിൽ ഒരു coded message ആയിരുന്നു അബ്രഹാമിന്.
This name was a coded message to Abraham.
അതായത് ഈ ഹാഗാർ മുഖാന്തരം ഹാഗാർ പോലും അറിയാതെ ഒരു നമ്മൾ പറഞ്ഞ എൻക്രിപ്റ്റഡ് എന്നൊക്കെ പറയത്തില്ലേ, ഡീകോഡ് ചെയ്യണം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു പേരായിരുന്നു ഇസ്മായിൽ എന്ന പേർ.
This name was, as far as Abraham was concerned, this name was very special to him.
ഇസ്മായിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവം കേൾക്കുന്നു.
ഇസ്മായിൽ മീൻസ് ദ ലോർഡ് ഹിയേഴ്സ്.
ഇത് കുറച്ച് നാൾ മുമ്പ് അബ്രഹാം പറഞ്ഞതാണ്, എനിക്കൊരു മകനില്ല.
Some years back Abraham said that I do not have a son.
Ishmael undaavum parayunnund Ishmael ayalum madi.
When Ishmael was born he said that it is enough that I have Ishmael.
Avu kani devu Isaacine koduthu.
But after that God gave him Isaac.
Isaacine koduthu korchu naal kaiyappo devam Isaacine chodichu.
After some years back the Lord asked is Isaac back from Abraham.
Angane ulpatti 22 il Isaacine yagam kalikkuvan mala kerna samayatha.
Therefore during the time when Abraham took Isaac to offer him as a sacrifice.
Abra Isaac choikkana kunyan evade.
Isaac asked Abraham where is the lamb.
Appol Abraham parna marubadi enda?
Then what was the reply Abraham gave?
Jehovah Yire.
He said Jehovah Jireh.
Alle God will provide.
God will provide.
അവിടെ യഹോവ യിരേ എന്ന് എഴുതിയിട്ടുള്ളൂ, നമ്മൾ ആ ഗോഡ് വിൽ പ്രൊവൈഡ് എന്ന് എഴുതിയത്.
There is only written Jehovah Jireh and we expound it as saying it as God will provide.
We translate also like that.
We also translate it like that.
എന്നാൽ യിരേ എന്ന വാക്കിന് മറ്റൊരു അർത്ഥവും കൂടെ ഉണ്ട്.
But there is another meaning to the word Jireh.
എന്താണെന്ന് അറിയാമോ?
You know what it is?
God hears.
It means that the God hears.
എന്ത് മനസ്സിലായി നിങ്ങൾക്ക്?
What have you understood?
ഇത് എവിടുന്ന് പഠിച്ച പാഠമാ?
Where have we learned? Where has he learned this lesson?
ഇസ്മായേൽ ദൈവം കേൾക്കുന്നു.
He learned it from Ishmael. Ishmael means God hears.
അപ്പാ കുഞ്ഞാട് എവിടെ?
The son asked, Father, where is the lamb?
അപ്പൻ എന്താ പറഞ്ഞു അറിയോ?
The father said,
ദൈവം കേൾക്കുന്നു. നീ പറഞ്ഞത്?
The Lord hears.
കുഞ്ഞാട് എവിടെ എന്ന് നീ പറഞ്ഞത് ആര് കേൾക്കുന്നു? ദൈവം കേൾക്കുന്നു.
The Lord hears what you have asked.
ഈ പാഠം മരുഭൂമിയിൽ പോയ ഹാഗാറിൽ നിന്നും പഠിച്ച പാഠം അവൻ ഇസ്ഹാക്കിനോട് പറയുകയാണ്. ഒരു 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 അടിമ പെൺകുട്ടിയുടെ നിലവിളിയെ ദൈവത്തിന് കേൾക്കാൻ കഴിയുമെങ്കിൽ എത്രയോ അധികം വാഗ്ദത്ത സന്ധതയായി നിന്റെ വാക്കുകൾ ദൈവം കേൾക്കും. ദൈവം കേട്ടു, അബ്രഹാമിനെ കേൾപ്പിച്ചു. അബ്രഹാമേ അബ്രഹാമേ, ബാലനെ തുടരുത്.
Abraham he is trying to say that if God is ready to hear the wailing of a servant girl, how much more will he be able to hear your words? And God heard Abraham and God told him not to touch his son.
എനിക്കുണ്ടായ സന്തോഷം യഹോവ ഇരേ എന്ന് വെച്ചാൽ കേൾക്കുന്നു എന്നാണ് അർത്ഥമെന്ന് അറിയാൻ യാതൊരു സാധ്യതയില്ല. വളരെ യാദൃശ്ചികമായ ഡിക്ഷണറിയിൽ ഞാൻ നോക്കുകയും ആദ്യം പറയുന്ന ഇതാണ്, യഹോവ കേൾക്കുന്നു യഹോവ കരുതുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ആ കോഡഡ് മെസ്സേജ് പേരിലൂടെ അങ്ങോട്ട് അബ്രഹാമിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുക. എവറി നെയിം ഈസ് എ റെവലേഷൻ, എവറി മിറക്കിൾ ഈസ് എ മെസ്സേജ്.
ജഹോവ ജൈറേ മീൻസ് ദ ലോർഡ് ഹിയേഴ്സ് ആൻഡ് വെൻ ഐ കെയിം ടു നോ ദിസ് ട്രൂത്ത് ഐ വാസ് ഫിൽഡ് വിത്ത് ജോയ്.
ഞാൻ വേറൊരു ദിവസം പറയാം.
മേ ഐ ടെൽ യു അനദർ സീക്രട്ട്?
ഇസ്മായിലിയ സന്തതികൾ അവരുടെ പിതാക്കൻ പിതാവിന്റെ പേരിന്റെ അർത്ഥം ഗ്രഹിച്ചില്ലെന്ന് തോന്നുന്നു.
The descendants of Ishmael has not realized the meaning of their father's name.
നിങ്ങൾക്കറിയാമല്ലോ ഇസ്മായിലി സന്തതികളാണ് ഇന്നത്തെ മുസ്ലിം സഹോദരന്മാർ.
You do know that the descendants of Ishmaelites are the Muslims.
ഇന്നത്തെ
the today's Muslims.
അവർ നിലവിളിച്ച് അയ്യോ എന്ന് പറഞ്ഞ് മൈക്കിലൂടെ വിളിക്കുമ്പോൾ അവരുടെ അപ്പന്റെ പേരെന്തുവാ? ദൈവം കേൾക്കുന്നു, ഇത്ര ഉറക്കെയൊന്നും പറയണ്ട.
When they wail through the mic, they had forgot that the name of their father means God hears. They need not say so loudly.
ഒരു കാര്യം തന്നെ കഴിഞ്ഞ 1400 വർഷമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരേ പ്രാർത്ഥന. അവർ ഇസ്മായിൽ എന്ന വാക്കിന് എതിരായിട്ട് പറയുക, ദൈവം കേൾക്കുന്നുവെങ്കിൽ ഒരേ പ്രാർത്ഥന ഒരു ആയുസ് മുഴുവനും പറയേണ്ട ആവശ്യമുണ്ടോ?
They say the same prayer for years together, though they don't realize that they have a God. There is a God who really hears.
ഈ മനുഷ്യൻ ഗോപുരം ഉണ്ടാക്കിയപ്പോൾ, ബാബേൽ ടവർ ഉണ്ടാക്കിയപ്പോൾ ദൈവം ഇത്രയും ചൊടിച്ചത്, ദേഷ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ?
When men made the Babel tower, why did God get angry?
അവിടെ പറയുന്നുണ്ട്, നാം നമുക്കായി ഒരു പേർ ഉണ്ടാക്കുക.
There we find, let's make a name together for ourselves.
See, ninde per ninakku nashtapettathu evada?
When did you lose your name?
Ninde per nashtapettathu Eden thottathil vecha.
You lost your name in Garden of Eden.
ദൈവത്തിന്റെ മനസ്സിൽ നീ എന്തായി? പാപിയായി തീർന്നു. നിന്റെ പേർ നിനക്ക് നഷ്ടപ്പെട്ടു.
In the heart of God you had become a sinner and you have lost your name.
ഇനി നീ പേർ സമ്പാദിക്കണം. നഷ്ടപ്പെട്ടു പോയടുത്ത് വേണം പേർ നമ്മൾ സമ്പാദിക്കുവാൻ.
You have to earn a name, the place where you lost it.
എന്നാൽ നീ എന്ത് വിചാരിച്ചു? ഓ, ദൈവത്തിന്റെ ഹൃദയത്തിൽ പേര് സമ്പാദിക്കാന്നൊക്കെ പറഞ്ഞ നടക്കുന്ന കാര്യമല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പേരുണ്ടാക്കാം.
So it is, you thought that it is not possible for us to make a name from where we have lost it. So let's do something. Let us together make us a name.
Neen kallan, naanum kallan, perum kallan aaraan nokkam, per undaakkam.
Both of us are liars. So let us together, join together and make a name.
Neen paapi, naanum paapi, athama paapi aaraan nokkam.
I am a sinner and you are a sinner. Let's see who is the chief of the sinners.
Naknarmar naknadiyude madhyathil, paapigal paapigalude madhyathil, madhyavanmar madhyavanmarude madhyathil per undakiya, veenavar veena per undakiya, uyirnavante hrudayathil nashtapetta perine kurichu avarku yaadoru chintayumilla.
When people who are naked or people who are liars or sinners, when they together make the name, they don't bother about the actual situation or the actual person whose context the name was made.
യാക്കോബ് എന്തുകൊണ്ട് തൃപ്തിപ്പെട്ട് മടങ്ങിപ്പോയെന്ന് അറിയാമോ?
You know why did Jacob left satisfied?
ദൈവം പറയാണ്, നിന്റെ പേർ ഇസ്രായേൽ എന്നായിരിക്കും.
Because God said your name is Israel.
എന്റെ ഹൃദയം അങ്ങ് തിളക്കിയ.
My heart is boiling.
ശ്രദ്ധിച്ച് കേൾക്കണം, യാക്കോബ് എവിടാ പേരുണ്ടാക്കിയേ?
Where did Jacob receive a name?
പേര് സമ്പാദിച്ചത് എവിടാ?
Where did he earn a name?
അവൻ അവനായിട്ടല്ല പേര് സമ്പാദിച്ചത്, അവനെ ആര് വിളിച്ചു? ദൈവം പറഞ്ഞു നീ ഇസ്രായേൽ. അപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ പേർ അവൻ നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ പേർ ദൈവത്തിന്റെ ഉള്ളിൽ അവൻ ഉണ്ടാക്കിയെടുത്തു.
The name that he had lost in the Garden of Eden, he had gained it in the heart of God.
ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, ഇസ്രായേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ?
വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇസ്രായേൽ?
ദൈവത്തിന്റെ പ്രഭു, പ്രിൻസ് ഓഫ് ഗാഡ്.
ഇറ്റ് മീൻസ് പ്രിൻസ് ഓഫ് ഗാഡ്.
അപ്പൊ ദൈവം എന്തുവാ പറയുന്ന ഇസ്രായേൽ യാക്കോബിനോട്?
സോ വാട്ട് ഇസ് ഗോഡ് സെയിങ് ടു ജേക്കബ്?
യാക്കോബേ, നീ പ്രിൻസ് ഓഫ് ഗോഡ് ആണ് എന്ന് വെച്ചാൽ ദൈവത്തിന്റെ രാജകുമാരൻ.
ഇറ്റ് മീൻസ് ദാറ്റ് ജേക്കബ്, യു ആർ ദി പ്രിൻസ് ഓഫ് ഗോഡ്.
എന്റെ ഹൃദയത്തിലെ കൊച്ചു രാജകുമാരനാ യാക്കോബേ നീ എന്ന് ദൈവം യാക്കോബിനോട് പറയുകയും യാക്കോബ് പറയാ മതി, ഇനി ഒന്നും വേണ്ട, നിന്റെ ഹൃദയത്തിൽ ഞാൻ രാജകുമാരനായല്ലോ.
God said that you are a small prince in my heart, and when Jacob heard it, he said, that is all that I need to hear.
Ah, ee devathinte hrudayathil aa Yaakov enna chadiyante per maari rajakumaran enna per praapichu. Devathinte hrudayathe sambandhicha santoshathil avan nyondi aanengilum dhairathodu koode avarum varivanidiyayittu.
Jacob once knew that he was a deceiver, but today he realized when God gave him name Israel as a prince of God, that was all that he wanted to hear.
വളരെ ഹൃദയസ്പർക്കായി എന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്.
There is one thing that I treasure in my heart.
ശരി, പേഴ്സണല
and it is a bit personal.
ഞാൻ നേവിയില് ആദ്യത്തെ ഒരു 5-6 മന്ത്സ് അല്ലെ 1 ഇയർ എന്ന് പറയുന്നത് വളരെ വളരെ ഹോം സിക്നെസ് ഉള്ള ഒരു സമയമാണ്.
The first few months in Navy was time where I was really homesick.
Few months അല്ല 12 months.
12 months.
അപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം വീട്ടിൽ നിന്നും ഒരു എഴുത്ത്.
The greatest prize that we could receive then was a letter from home.
അന്ന് മൊബൈലും ഫോണും ഒന്നും ഇല്ലല്ലോ.
During that time we didn't have mobiles or phones.
എല്ലാവർക്കും അതാണ് കളി, ഒരു ഒരു ലെറ്റർ വീട്ടിൽ നിന്ന് വന്നാൽ അത് ഹൃദയത്തോട് ചേർത്ത് കൊണ്ട് നടക്കും.
If we would receive a letter from home, that would be something that we would really treasure.
അപ്പോൾ എനിക്ക് ലെറ്റർ വരുമ്പോൾ ഞാൻ സാധാരണയായിട്ട് വളരെ ഒറ്റയ്ക്ക് ഇരുന്നേ അത് പൊട്ടിക്കത്തുള്ളൂ, അല്ലാതെ ഞാൻ പൊട്ടിക്കുകയല്ല.
When I receive a letter, usually I would only open it when I am alone.
നിങ്ങൾക്ക് വിശ്വാസം വരത്തില്ല, ഞാനുള്ള സമയത്ത് എപ്പോഴും അങ്ങനെ പറഞ്ഞോട്ടെ, ഞാനുള്ള സമയത്ത് ബ്ലാക്കിൽ ഇൻലൻഡ് കിട്ടുമായിരുന്നു, അതായത് ബ്ലാക്ക് മാർക്കറ്റിൽ എന്ന് വെച്ചാൽ ഇൻലൻഡ് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ, ഒരു ഇൻലൻഡ് കിട്ടാൻ ബ്ലാക്ക് മാർക്കറ്റിൽ, അതായത് ഇപ്പം ഒരു 2 രൂപയുടെ ഇൻലൻഡ് ആണെങ്കിൽ 5-6 രൂപ കൊടുത്തെങ്കിലേ രഹസ്യത്തിൽ ഓക്കെ, കാരണം പോസ്റ്റ് ബോക്സിൽ അല്ല പോസ്റ്റ് ഓഫീസിൽ ഇൻലൻഡ് എത്ര കൊണ്ടുവന്നാലും അത് അന്നേരെ തീർന്നു പോകും.
During that time there was scarcity of receiving or buying inlands, therefore it was sold in black market.
എന്തുകൊണ്ടാണ് ഞാൻ രഹസ്യമായി വായിക്കുന്നതെന്ന് അറിയാമോ?
You know why is it that I used to read the letters alone?
അതിന്റെ ആദ്യത്തെ വാക്ക് എന്തായിരിക്കും എന്ന് എനിക്കറിയാം.
I knew what the first verse of that letter would be stating.
Enne veetil vilikkunna pere Brian ennaanu.
I have been called at home as Brian.
Ennale ende amma enne vilikkunnathu Brian Kutten ennaanu.
But my mother would call me Brian Kutten.
Ende ammayude hrudayathil njan Brian alla, njan aara? Brian Kutten.
In my mother's heart I am not Brian but I am Brian Kutten.
നിങ്ങൾക്ക് വലിയ മീശയൊക്കെ ഉള്ള ഉപദേശിയായിരിക്കും, പക്ഷേ എന്റെ അമ്മയ്ക്ക് ഇപ്പോഴും ഞാൻ ബ്രൈൻ കുട്ടനാ.
ഫോർ യു ഐ മൈറ്റ് ബി എ ഇവാഞ്ചലിസ്റ്റ് വിത്ത് മൂഷ്, ബട്ട് ഫോർ മൈ മദർ ഐ എം ബ്രൈൻ കുട്ടൻ.
ആ വാക്ക് വായിക്കാനുള്ള ഒരു ഒരു ബലം എനിക്കില്ല, എനിക്ക് കരഞ്ഞേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ രഹസ്യമായി അത് പൊട്ടിച്ച് തൃപ്തിയോടെ കൂടെ കരയും.
I didn't have the strength to read that without crying, therefore I didn't want to do it openly, but I would always do that secretly.
Innum njan phone vilichal mummy eduthal Brian Kutten aano ennu veikku.
Even if I were to call my mother today, when if she would take the phone, she would call and say, is it Brian Kutten?
Njan swargathil chellumbo,
when I would go to heaven,
devam enikku oru pudhiya per tharum.
God would give me a new name.
അത് അവന്റെ പേരാണ്.
And that is his name.
അന്ന് ഞാൻ ഒരു കാര്യം അറിയും.
And at that time I will come to know something.
അവന്റെ ഹൃദയത്തിൽ ഞാൻ ആരായിരുന്നു എന്നറിയും.
I will come to know who I was in his heart.
യാക്കോബ് മൽപിടുത്തം മുഴുവൻ ചെയ്തത് എന്തിനാണെന്ന് അറിയാമോ? ഒന്ന് പറ ദൈവമേ, നിന്റെ ഹൃദയത്തിൽ ഞാൻ ആരാ, നീ പറഞ്ഞല്ലാതെ ഞാൻ നിന്നെ.
Jacob wrestled with God because he wanted to know what is my name in your heart.
കർത്താവു അത് തന്നെ ചെയ്തിട്ടുണ്ട്.
And the Lord Jesus Christ also did the same thing.
33.5 വർഷത്തിന്റെ അവസാന സമയങ്ങളിൽ ശിഷ്യന്മാരോട് ചോദിച്ചത് നിങ്ങൾ എന്നെ കുറിച്ച് ആർ എന്ന് പറയും.
At the end of his 33 years of his life in this earth, he asked the disciples, who do you say that I am?
അത് ദൈവത്തിന്റെ മൽപിടുത്തമല്ലായിരുന്നു.
Wasn't that a wrestling of God?
പത്രോസ് കാഷ്വലായി ആണെന്ന് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, കർത്താവ് തുള്ളിച്ചാടിയ ചാട്ടം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ?
Peter had said casually that you are the son of God.
Okay. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഇത് നിനക്ക് വെളിപ്പെടുത്തിയത് പിതാവ് അത്രേ ഇല്ലേ, ജഡരക്തങ്ങളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ മുട്ടം ബഹളം യേശുക്രിസ്തു ഉണ്ടാക്കുക. എന്താ കാര്യം? അവൻ ഇസ്രായേലിന്റെ ഉള്ളിൽ, ഒരു മുക്കുവന്റെ ഉള്ളിൽ തനിക്കായി ഒരു പേർ സമ്പാദിച്ചു.
God, the Lord Jesus Christ said that who has revealed it to you, has it come from flesh or blood? And therefore, and what had actually happened was he had earned a name in the heart of this man.
ഈ നമ്മൾ എല്ലാവരും കൂടെ ഒരു കുടുംബമാകും.
We will all become one family.
ആരോ ഇങ്ങനെ പറഞ്ഞു.
Somebody said like this.
കുരിശുമൂട്ടിലെ വീട്ടിൽ ജനിക്കണം.
That we need to be born at the cross house.
ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു, ഇന്ന് മലയാളം പറയാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കുരിശുമൂട്ട് ഇംഗ്ലീഷ് പറയാൻ ഞാനും കുറഞ്ഞു. ബ്രദർ കുരിശുമൂട്ടിലെയാ?
ഐ എം ഫ്രം കുരിശുമൂട്ട്.
കുരിശുമൂട്ടിലെ വീട്ടിലല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്.
If there is anybody who is not from that cross house, it is a very tragic.
നമുക്കെല്ലാവർക്കും ഒരു കുടുംബ പേരുള്ള സഭയിലൊക്കെ ഒരു കുടുംബത്തിന്റെയും പേര് ദയവചെയ്ത് പറയരുത് കേട്ടോ.
All of us have only one family name. Let us never talk about our family names in the assembly.
ഒരു വാക്യം വായിക്കാം, എഫേസ്യർ 3:19.
Let us read Ephesians 3:15.
ആ ഒന്ന് ഉറക്കെ വായിച്ച മോനെ. അതായത് നമുക്ക് എല്ലാവർക്കും, മലയാളത്തിൽ ഒന്ന് വായിക്കാമോ? സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ.
From whom every family in heaven and on earth derives its name.
പ്രിയമുള്ളവരെ, ഇതാണ് ഞാൻ നിനക്കൊരു പുതിയ പേർ തരുമെന്ന് പറഞ്ഞു. നമ്മളെല്ലാം സ്വർഗത്തിൽ തുള്ളിച്ചാടുന്ന എന്നാണെന്നറിയാമോ? ഞാൻ വളരെ അഭിമാനം, ഒരു അല്പം പോലും അഭിമാനത്തിന് കുറവുള്ളതായിട്ടല്ല ഞാൻ പറഞ്ഞത്. എന്റെ മമ്മിയുടെ, എന്റെ മാതാവിന്റെ ഹൃദയത്തിൽ ഞാൻ ആരാ? സ്വർഗത്തിൽ നമ്മൾ എന്തോ പറയും, നിന്റെ പേരെന്തോ, കർത്താവ് എന്തോ നിനക്ക് പേര് തന്നെ. ഓ, ഞാൻ ദൈവത്തിന്റെ പ്രഭു. അയ്യോ, എന്നോടെന്തോ പറഞ്ഞതെന്നറിയാവോ? എന്നോട് കുട്ടനെന്ന് പറഞ്ഞു, ചക്കരക്കുട്ടനെന്ന് പറഞ്ഞു. നമ്മൾ വിളിക്കത്തില്ലേ, ചില വിളിക്കത്തില്ലേ, പൊന്നേ മാമനെന്നൊക്കെ.
I am excited about the name that the Lord Jesus Christ would give me when I reach heaven. God is going to give us a new name.
Okay, appol adu Philadelphia, adutha Laodicea sabha.
In Laodicea church,
Laodicea sabhaykum devan chalavukku kodukkum.
God would also give them some things.
Ende oru samshayam ingotte nokkiyotte, devathinte simhasanathil nammal irikkumo?
Will we be sitting in the throne of God?
അവ ദൈവത്തിന്റെ അരികിൽ സൈഡിൽ ഒരു സിംഹാസനത്തിൽ ഇരിക്കും.
Or will we sitting in a throne that is close to his throne?
ദൈവത്തിന്റെ കസാറയിൽ നമ്മൾ ഇരിക്കുമോ? യേശുക്രിസ്തുവിന്റെ കസാറയിൽ, സിംഹാസനത്തിൽ.
Will we be able to sit at his throne?
ദോ ഇരിക്കാൻ ഇരിക്കേ. നമ്മൾ ഇവിടെ കിടന്ന് എന്തെല്ലാം പിടിവലിയ കസാറയ്ക്ക് വേണ്ടി ചെയ്യുന്നേ. ദൈവത്തിന്റെ കസാറയിൽ ഇരിക്കാൻ പോകുന്ന നമുക്ക് ഇവിടുത്തെ ഏത് കസാറയാ നമുക്ക് വേണ്ടത്? എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ദൈവത്തിന്റെ കസാറയിൽ ഇരിക്കാൻ പോവുകയാണെന്ന് ഉള്ള വിചാരത്തിൽ ജീവിക്കുന്നവരാ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കസാറയ്ക്ക് പിടിക്കുമായിരുന്നോ?
Will we be fighting for the chairs and positions in this world if we really think that we are going to sit in the throne of God?
ഈ നേവിയിൽ രണ്ടു മൂന്ന് കാറ്റഗറീസ് ഉണ്ട്.
There are 2-3 categories in the Navy.
അതിനകത്ത് ഓഫീസർ, NMER, നോൺ മെട്രിക് റേറ്റ്, അതുപോലെ എന്താ പറയുക, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്, അങ്ങനെ പല കമ്മീഷൻ ഓഫീസർ, അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട്.
There are various hierarchical categories in Navy.
അപ്പം ഈ താഴേക്കിടയിലുള്ള സെയിലേഴ്സിന് കൊടുക്കുന്നതിലും അതിഭയങ്കരമായിരിക്കുന്ന വൃത്തികെട്ട ജോലികളാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആകാൻ പോകുന്ന, അല്ലെങ്കിൽ ഹയർ ഗ്രേഡിലാകാൻ പോകുന്നവർക്കും സ്റ്റാർട്ടിംഗ് ആദ്യത്തെ 6 months കൊടുക്കുന്നത്.
Those who are in the higher grades, they are also given difficult jobs before they receive
the lowly jobs,
very lowly jobs before they reach their high position.
എന്നാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ഈ താഴേക്കടയിലുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നില്ല, അങ്ങ് വിഗറസ് ആയിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതായത് ഈ വരയൊക്കെ വരച്ചിരിക്കുന്ന വലിയ കോമഡോറും പാർട്ടിയും ഒക്കെ ഷിപ്പിൽ തറ തുടച്ച് ബ്രഷ് വെച്ച് കഴുകി ചൂല് തൂത്ത് അതുപോലത്തെ പണികൾ പോലും ചെയ്യിപ്പിക്കും.
Therefore, to be officers does do very menial jobs before they come into their position.
അതും അവർ ചെയ്യുന്ന മത്സരം പോലെ അവർ ചെയ്യുന്ന അവിടെ.
And they do it as kind of a competition.
പക്ഷെ അവർക്കറിയാം എന്ത് എത്ര ദിവസമുണ്ട്.
But they know that it is only for a short period.
മനസ്സിലാവുന്നുണ്ടോ? പ്രിയുള്ളവരെ, നിങ്ങളെ പുറകിലിരുത്തിയാലും മുമ്പിലിരുത്തിയാലും ഏത് കസാറിലിരുത്തിയാലും ഒരല്പകാലത്തേക്ക് മാത്രമേ ഉള്ളൂ നാം എല്ലാവരും ക്രിസ്തുവിനോട് കൂടെ നിൽക്കേണ്ടവരാണ്.
Wherever we will be here in this world, whether it will be forward or behind, we are only going to be here for only a few years.
ഇതല്ല വാക്യം വായിക്കാമല്ലോ, 3:20-21.
Revelation chapter 3 and verse 20 and 21.
ആ ഗ്രാൻഡ് ടു സിറ്റ് വിത്ത് മീ ആ ഓൺ മൈ ത്രോൺ ഇല്ലേ മലയാളത്തിൽ എങ്ങനെ എന്റെ സിംഹാസനത്തിൽ ഇനിയും എന്റെ സിംഹാസനം അല്ലെങ്കിൽ യേശുക്രിസ്തു എവിടെ ഇരിക്കുന്ന നോക്കിക്കേ താഴോട്ട് വായിച്ചേ പുത്രൻ ആരുടെ സിംഹാസനത്തിലായിരിക്കുന്നത് പിതാവിന്റെ നമ്മളോ പുത്രന്റെ ആക്ച്വലി അത് അമ്മ അല്ലേ അവിടെ ഒത്തിരി സിംഹാസനമൊന്നും ഇല്ല അല്ലേ ഒരു സിംഹാസനേ ഉള്ളൂ പലർക്കും സംശയം വെളി അവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ പിതാവിനെ ആരാധിക്കണോ അതോ പുത്രനെ ആരാധിക്കണോ ആകെ സംശയ
Here we find that the son is sitting in the father's throne and we are sitting in the son's throne and in heaven when we reach there aren't much thrones there
ഇനിയും ഇതിലും ആഴത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുക കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എഫെസൊസ് സഭയ്ക്ക് ദൈവം ഈ ജീവനുള്ള ഈ ഫ്രൂട്ട് ഓഫ് ലൈഫ് കൊടുക്കുമ്പോൾ അതിന് മുമ്പ് താൻ തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് എഫെസൊസ് സഭയിലേക്ക് വീണ്ടും മടങ്ങി വന്നാട്ടെ
When the Lord gives them the fruit of life to the Ephesus assembly church before that he introduces himself
എങ്ങനെയാണ്
How does he do it
വായിച്ചേ
Revelations 2 and 7
2 and 7 അല്ല ആ അപ്പോൾ എഫെസൊസിനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഈ പിടിച്ചിരിക്കുന്നത് കാണിച്ചു പിന്നെ ഇടയ്ക്കൂടെ നടക്കുന്നതായിട്ട് കാണിച്ചു
there you find him they have held it and one who walks among the seven golden lampstands
അപ്പോൾ സ്മിർന്നയിലെ സഭയോട് എങ്ങനെയാണെന്ന് നോക്കിക്കേ എട്ടാം വാക്യം
and to Smyrna church at verse 8
ഓരോ സമയത്ത് തന്നെ കുറിച്ച് കൊടുക്കുന്ന പിക്ചറിൽ വ്യത്യാസം കണ്ടോ എന്തിനാ ദൈവം ഈ ഓരോ പിക്ചർ ഇവർക്ക് കൊടുക്കുന്നത്
At different times the picture that the Lord gives about himself is different why does he do that
ആ സ്മരണയിലെ സമയത്ത് മരിച്ചവനായിരുന്നു ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അർളി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വേറൊരു പിക്ചറാണ് സ്മിർന്ന സഭയ്ക്ക് കിട്ടുന്നത് എഫെസൊസ് സഭയ്ക്ക് കിട്ടിയ പിക്ചറേ അല്ല കിട്ടുന്നത്
ഇൻ സ്മിർന്ന ചർച്ച് ഇറ്റ് ഈസ് സെഡ് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ഹൂ വാസ് ഡെഡ് ആൻഡ് ഹാസ് കം ടു ലൈഫ് You find a very different picture of the Lord mentioned here.
ഇനിയും പെർഗമോ സഭയോട് നോക്കിക്കേ 12ാം വാക്യം
and verse 12 at Pergamum church
ആ ഇതത്ര ഈസി മട്ടാണോ മൂർച്ചയുള്ള ഇരുവായുത്തലയുള്ള വാളുള്ളവൻ ഇല്ലേ ഒരല്പം പേടിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് കർത്താവ് അങ്ങോട്ട് വരിക
Here the Lord brings himself to a state that fearful to a fearful position
15ാം വാക്യം നോക്കിക്കേ അപ്പോൾ അവിടെ അതിലേക്കാട്ടില്ല ആ കണ്ണിലേക്ക് നോക്കാൻ പറ്റൂ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ വെള്ളോട്ടിന് സമദൃശമായിരിക്കുന്ന കാലുള്ളവൻ അവൻ അർളി ചെയ്യുമ്പോൾ അതിനാകെ വ്യത്യാസം ആ സഭയോട് ദൈവം അത്ര സോഫ്റ്റായിട്ടല്ല ഇടപെടുന്നത്
He goes and talks to them even like saying that who has eyes like a flame of fire
അപ്പോൾ ഏഴ് സഭകളോടും ഏഴ് വിധത്തിലാണ് ദൈവം സംസാരിക്കുന്നത്
ടു ദ സെവൻ ചർച്ചസ് ഹി ടോക്സ് ഇൻ സെവൻ ഡിഫറെന്റ് വേയ്സ്
പ്രതിഫലങ്ങളെ കൊടുക്കുമ്പോൾ തന്നെ തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു
When he would give them reward, he gives himself to them.
എന്നാൽ അതിനു മുമ്പ് തന്നെ തന്നെ പ്രദർശിപ്പിക്കുന്നത് വേറെ വിധത്തിലാണ് തന്നെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ആ മെസ്സേജ് കൊടുക്കുന്നത്
However, when he presents himself, he presents himself in different ways.
കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയാം, അവരെ ഇപ്പം ഡാഡി പറയാണ് മോനെ ആ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തേ ഇങ്ങനെ പറയാന്നിരിക്കട്ടെ.
If the child were to be said that to off the computer,
അവൻ എങ്ങനെയാണ് അത് ഓഫ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അറിയാമോ?
You know how would he decide whether he needs to off it or not?
അപ്പന്റെ ടോൺ എങ്ങനെ ശ്രദ്ധിക്കും?
He would listen closely to the tone in which he has been told to do it.
അത്ര ശരിയല്ലാത്തൊരു ടോൺ ആണല്ലോ എന്ന് മോനെ മനസ്സിലാകുമ്പോൾ,
if he feels that it is a harsh tone,
നിരൊന്ന് നോക്കും.
He would look at the father.
മോഹം എങ്ങനെയാണെന്ന് നോക്കും.
He would look at the father's face.
മോഹം ഇങ്ങനെ ഡാ ഓഫ് ചെയ്യടാ എന്നുള്ള മട്ടിലാണെങ്കിൽ ഉടനെ ഓഫ് ചെയ്യും.
If it's a very harsh face that he would see, then he would off it at the moment.
അല്ലെങ്കിൽ മോനെ ഓഫ് ചെയ്യടാ എന്ന് പറഞ്ഞു നിന്നാൽ അവൻ ഓഫ് ചെയ്യുകയില്ല.
Otherwise, if he feels it is a relaxed tone, he wouldn't off it then.
ഞാൻ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ വല്ലതും പറഞ്ഞാൽ അവർ ആദ്യം പറഞ്ഞ കാര്യമല്ല നോക്കുന്നത്, എന്റെ മുഖത്തോട്ടാണ് നോക്കുന്നേ.
If I were to talk to my children, the first thing they would do is they would look at me first.
അപ്പോൾ എഫെസോസ്യോട് ആര് അരുളി ചെയ്യുന്നു എന്നുള്ളത് ആദ്യം പറയുന്ന, ആര് അരുളി ചെയ്യുന്നു അതാണ് ആദ്യം പറയുന്ന കാര്യം.
To the church at Ephesus, it has been said, who is it that talks to them?
See, നടക്കുന്നവൻ അരുളി ചെയ്യുന്നു എല്ലായിടത്തും അരുളി ചെയ്യുന്നത് ആർ, അതാണ് ആദ്യം, അതാണ് പ്രൈം ആയിരിക്കുന്ന കാര്യം.
Here, everywhere, we find that one who says it.
എല്ലായിടത്തും അത് പറയുന്നുണ്ട്. Look at the person who is talking to you. അതാണ് ആദ്യത്തെ മെസ്സേജ്.
This the first message is look at the person who is speaking to you.
എഫെസോസ് സഭയോട് അങ്ങനെ എന്തിനാ ദൈവം ഇടപെട്ടെ?
Why did the Lord relate himself to the Ephesus in that manner?
എഫെസസിന്റെ കഥകളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്.
I believe that you are aware of the things that went in Ephesus.
സ്നേഹം കുറഞ്ഞു പോയ ഒരു സഭയാണ്.
That was a church where they had less love.
അപ്പോൾ സ്നേഹം കുറഞ്ഞു പോയ ആ സഭയോട് പ്രേമ അഭ്യർത്ഥന പോലെ, അല്ലെങ്കിൽ ആ സ്നേഹത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്ന പോലെ ആകർത്താൻ നിൽക്കുന്നത്.
God is trying to tell them that they might increase in love.
Appol avaru parayana ezhu nakshatram valangayil pidichukonde ezhu pon nilavulukkal naduvil ennuchal ee pon nilavulukkal sabayana appol sabaye engane vilikkune ponne ille pon nilavulakke ennaanu kartavu avare vilikkunnu.
The church is mentioned as seven golden lampstands.
അപ്പോൾ ആ സ്നേഹത്തിന്റെ ആ മാർദ്ദവത്തോടുകൂടെ ഞാൻ നിന്റെ മധ്യത്തിൽ നടകൊള്ളുകയാണ് എന്ന് വെച്ചാൽ, നിനക്കിടയിലൂടെ നിന്നെ പൊന്നുപോലെ കണ്ട്, നിന്നെ പൊന്നായി കണ്ടും വിളിച്ചും നിന്നെ പൊന്നുപോലെ കരുതിയും ഞാൻ നിന്റെ പ്രേമത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു.
We find that the Lord is trying to woo them with love.
സ്മുർന്ന സഭയോട് വന്നപ്പോഴോ?
But when it come to the church at Smyrna,
ശ്രദ്ധിച്ചു കേൾക്കണം, സ്മുർന്ന സഭയുടെ സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 500,000+ വിശ്വാസികൾ കൊല ചെയ്യപ്പെട്ടു വിശ്വാസത്തിന് വേണ്ടി. 500,000 പരം.
It is during that time more than 5 lakhs people were died because of their faith.
അപ്പോൾ മരണത്തിനെ സ്ഥിരം കാണുന്ന അവർ കർത്താവിനെ ഓർത്ത് മരിക്കുകയാണ്.
They who were seeing death every day were dying for the Lord.
കർത്താവ് അവരോട് പറയുകയാണ്, എന്താണെന്നറിയാമോ? സ്മുർന്ന സഭയെ എന്നെ നോക്കുക, ഞാൻ മരിച്ചവനായിരിക്കുന്നു, ആയിരുന്നു, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു.
He says to the church at Smyrna, I once was dead, but today I am alive.
ഞാൻ ആദ്യനും അന്ത്യനുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മുർന്ന സഭ മരിച്ചിട്ട് ജീവിച്ചവനെ കാണുമ്പോൾ ജീവിച്ചിരിക്കുന്ന അവന് വേണ്ടി മരിക്കുവാൻ അവർ തയ്യാറാവുകയാണ്.
I am the first and the last, and when they saw the one who was dead and alive, he is ready to die for him.
ആ അങ്ങനെ കാണിക്കുന്നതിലൂടെ കർത്താവ് തന്നെ തന്നെ അവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ആ മുഖം ദൈവത്തിൽ നിന്നും ലഭിക്കുന്നു, ദൈവത്തെ ലഭിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
While as the Lord presents himself in that manner, in one way he is giving him to them.
പെർഗമോസ് സഭയുടെ അടുക്കലേക്ക് വന്നപ്പോഴോ?
But when we come to Pergamum
church,
verse 12,
moorcheriya iruvai thalayullavan iruvai thala vaal ullavan arli cheynathu,
the one who has the sharp two edged sword says this.
Indavati,
what do we find there?
ആ വാക്കുകൾ പറയുന്ന നാവിനെ വചനത്തിനെ എടുത്തു പിടിച്ചുകൊണ്ട് പറയുകയാണ്, അത് ഇരുവായ് തലയുള്ള വാളാണ്, വചനത്തിനെ പറയുകയാണ് അവിടെ.
Here we find it has been mentioned about the word of God, the sharp two edged sword.
ഈ സമയത്താണ് ക്രിസ്ത്യാനികളുടെ ഐ മീൻ ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിലേക്ക് ഒരു രാജാവ് വിശ്വാസത്തിൽ വരുന്നു.
ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദിസ് ടൈം ദാറ്റ് എമംഗ് ദ ക്രിസ്ത്യൻസ് റോസ് എ ക്രിസ്ത്യൻ കിങ്
കോൺസ്റ്റന്റൈൻ അല്ലെങ്കിൽ കുസ്തന്തിനോസ് എന്ന് പറയുന്ന രാജാവ് വിശ്വാസിയാകുന്ന സമയമാണ് ഈ സമയം.
ദിസ് വാസ് ദ ടൈം വെൻ ദ കിങ് കോൺസ്റ്റന്റൈൻ ബിക്കെയിം എ ക്രിസ്ത്യൻ.
അതായതോടുകൂടെ സഭയ്ക്കുണ്ടായിരുന്ന പീഡനങ്ങൾ മുഴുവൻ മാറി ഈ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന വേറൊരു പേരെന്ന് പറയാം, സ്വൈരണി ആയ സഭ എന്ന് വെച്ചാൽ കംഫോർട്ടബിളി യുനോ അങ്ങനെ ലൂസ് ആകുന്ന ഒരു സഭയെ കുറിച്ചാണ് പറയുന്നത്.
Therefore the tribulation of the church got over during that time and they became very comfortable in the world.
ഈ സമയത്താണ് വചനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതെ വചനത്തിന് വിരോധമായിരിക്കുന്ന കാര്യങ്ങൾ കയറുവാൻ തുടങ്ങി.
ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദിസ് ടൈം ദ വേർഡ് ഓഫ് ഗോഡ് വാസ് വാട്ടേർഡ് ഡൗൺ ആൻഡ് വാസ് നോട്ട് ഗിവൻ എനി ഇമ്പോർട്ടൻസ് ആൻഡ് മെനി അദർ ഡോക്ട്രിൻസ്.
ആ കോണ്ടെക്സ്റ്റിലാ കർത്താവ് പറയുന്ന ഇരുവായ്ത്തലയുള്ള വാളുള്ള വചനമുള്ളവൻ വാഗുള്ളവൻ അങ്ങനെ പരിചയപ്പെടുത്തുക, തന്റെ വചനത്തിനെ പരിചയപ്പെടുത്തി അവർക്ക് വാർണിംഗ് കൊടുക്കുക.
ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദാറ്റ് കോണ്ടെക്സ്റ്റ് ഗോഡ് പ്രസന്റ്സ് ഹിംസെൽഫ് ആസ് ദ വേർഡ് ദ ഷാർപ് ടു എഡ്ജ് സ്വോർഡ്.
എന്നാൽ കുറച്ചു കാലം കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് സഭ ആകെ വഷളായി, ഏറ്റവും വഷളായിരിക്കുന്ന ഒരു പീരീഡ്, അതായത് 606 മുതൽ 1520 വരെയുള്ള കാലഘട്ടമാണ്.
After a few years down the line, the church became more worse in their spiritual things.
അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ കാണുന്ന കത്തോലിക്ക സഭയുടെ മാക്സിമം ഉപദേശങ്ങൾ കേറിയത്.
ഇറ്റ് ഈസ് ഡ്യൂറിംഗ് ദിസ് ടൈം ദാറ്റ് വി ഫൈൻഡ് ദി കാത്തലിക് ദി ഡോക്ട്രിൻസ് ഓഫ് ദി കാത്തലിക് ചർച്ച് കറപ്റ്റ് ഇൻ.
സജി എന്ന ബ്രദർ POC ബൈബിളുമായിട്ട് എന്റെ അടുക്കൽ ഇവിടുത്തെ ഒരു ബ്രദറാണ്. അദ്ദേഹം രക്ഷിക്കപ്പെടുവാൻ ഇടയായി, ദൈവത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അദ്ദേഹം കൊണ്ടുവന്ന ബൈബിളിൽ ഞാൻ തന്നെ തുറന്ന് അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. 1546 ആറ് പുസ്തകം ഞങ്ങൾ ഈ ബൈബിളിൽ ചേർത്തു എന്ന് അവർ എഴുതിയിരിക്കുക. നോക്കിക്കേ, സെയിം കാലഘട്ടത്തിൽ ദൈവവചനത്തിനോട് കൂട്ടിച്ചേർത്തു ആറ് പുസ്തകങ്ങൾ അവർ. അവർക്ക് മൊത്തം 73 പുസ്തകങ്ങളുണ്ട്.
In Catholic Bible, 6 books have been included into their Bible.
അപ്പോക്രിഫ ബൈബിൾ നോക്കിയാൽ അതിന്റെ ആദ്യത്തെ രണ്ടുമൂന്ന് പേജ് മറിച്ചാൽ അവരതിനകത്ത് പറയുന്നുണ്ട് ഈ ആറ് പുസ്തകം ഈ 1540 കാലഘട്ടത്തിൽ ഞങ്ങൾ ചേർത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു, ചേർക്കാൻ പാടില്ലെന്ന് അറിയാമോ അവർന്ന്? അറിയാം. താണ്ട് ചേർത്തിരിക്കുന്നു, നിങ്ങളുടെ സഭ തന്നെ പറയുന്നു. ഏതാ എന്നാ? കർത്താവിന് സമയത്തൊന്നും അല്ല, കർത്താവ് കഴിഞ്ഞ വിശ്വാസികള്, കോടിക്കണക്കിന് വിശ്വാസികൾ മരിച്ച് സ്വർഗത്തിൽ പോയതിനു ശേഷം ആറ് പുസ്തകം ചേർത്ത് ഏഴും കൊണ്ട് ചേർത്തിനും അത് വേറൊരു അഡീഷണൽ ആണ്. അതുകൊണ്ട് മൊത്തം 73 പുസ്തകങ്ങൾ.
ഇൻ അപ്പോക്രിഫ ബൈബിൾ ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് മെൻഷൻഡ് ദാറ്റ് ദേ ഹാവ് ഇൻക്ലൂഡഡ് 6 ബുക്സ് വിച്ച് ഹാസ് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്.
അതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദൈവം ഏറ്റവും അവരുടെ മുമ്പിൽ കോപിഷ്ഠനായിരിക്കുന്ന മുഖം കാണിക്കുകയാണ്. അതാണ് നമ്മൾ 18 വാക്യത്തിൽ കാണുന്നത്. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കണ്ണും വെള്ളോട്ടിന് സദൃശമായ കാലുമുള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നു.
It is during that time God's anger and wrath towards them were much.
അത് കഴിഞ്ഞുള്ള കാലഘട്ടത്തിലാണ് ഒരു വലിയ നവോത്ഥാനം ഇല്ലേ? എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ കാലഘട്ടത്തിൽ, അതായത് 1520 തൊട്ട് 1750 വരെയുള്ള കാലഘട്ടത്തിൽ എന്താ ഒരു വലിയൊരു കാര്യം സംഭവിച്ചത്? അതെന്താണെന്ന് അറിയാമോ?
ഡ്യൂറിംഗ് 1520 to 1750 there was a great
renaissance. എന്തോ മാർട്ടിൻ ലൂതർ റിഫോർമേഷൻ അല്ലേ? മാർട്ടിൻ ലൂതറിന് കണ്ടുപിടുത്തം എന്തായിരുന്നു?
വാട്ട് ഡിഡ് മാർട്ടിൻ ലൂതർ ഡിസ്കവർ?
അതെ, The just shall live by faith. അല്ലേ? സോള സ്ക്രിപ്ചറ, വചനം മാത്രം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അതാണ് അദ്ദേഹത്തിന് കണ്ടുപിടുത്തം.
He found out that the just shall live by faith.
അപ്പോൾ ഈ സഭ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന ആ രക്ഷ, സുവിശേഷമില്ലാത്ത ആ സഭയോട് ദൈവം എന്തോ പറയുന്നതെന്ന് നോക്കി.
To this church that is dying, what do we find the Lord saying to them?
3:1. ആ നക്ഷത്രം മെസ്സഞ്ചേഴ്സിനെ കാണിക്കുന്നു, ആത്മാവ് വ്യാപാരത്തെ കാണിക്കുന്നു. ഈ മരിച്ചിരിക്കുന്ന ഇവർക്ക് ജീവൻ കൊടുക്കുന്ന രക്ഷ, സുവിശേഷത്തിന്റെ കാതൽ അല്ലെങ്കിൽ മറന്നിടുന്ന ആ സത്യം വെളിപ്പെടുത്തുന്ന ആത്മാവ്, ആത്മാവ് സകലത്തെയും വിവേചിക്കുന്നു, ആത്മാവ് സകലതും ഉപദേശിക്കും, ആത്മാവ് സകലതും ഓർമ്മപ്പെടുത്തും, ആത്മാവ് സകല സത്യത്തിലും വഴി നടത്തും എന്നുള്ള വലിയ ശുശ്രൂഷയെ കുറിച്ച് ഊന്നാൻ വേണ്ടി പറയുകയാണ്. ഏഴ് ആത്മാവുള്ളവൻ, ഏഴ് നക്ഷത്രമുള്ളവൻ. നക്ഷത്രങ്ങൾ അവിടെ ആദ്യം തന്നെ പറയുന്നുണ്ട്, അവർ മെസ്സഞ്ചേഴ്സ് ആണ്.
Here we find stars are the messengers and spirit talks about the moving of the Spirit, where the Spirit would lead and the Spirit would guide and the Spirit would help us to understand things.
ആ കാലഘട്ടത്തിൽ രക്ഷ എന്നുള്ളതിന്റെ ആദ്യ പടിയിൽ ജീവനുള്ളവരെ അല്ല മരിച്ചവരെ ജീവിപ്പിക്കുന്ന രക്ഷ അവിടെ നമ്മൾ പഠിക്കുക.
It is there that we find salvation that brings about life to those who are dead.
ആ കാലഘട്ടം കഴിഞ്ഞിട്ട് 1750 തൊട്ട് 1900 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ അതിപ്രധാനമായ ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയാമോ?
The next period in relation to us, something great happened.
Missionary. പിന്നെ നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ ഒരു പ്രധാന കാര്യം സംഭവിച്ചു.
Relation with our church.
പറയാൻ പാടില്ലെങ്കിലും ആ രീതി ഞാൻ പറയാം. ബ്രദറൻ സഭയോടുള്ള ബന്ധം എന്തോ വേർപാട്. കുറച്ചും കൂടെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് വന്നിട്ട്
some of the young peoples came together.
അവർ ദൈവവചനം വചനമായി തന്നെ പഠിക്കുവാൻ ശ്രമിക്കാനുണ്ടായി.
They studied the word of God.
പ്ലിമത്തിലും പിന്നെ ഡബ്ലിനിലും ഒക്കെ നാം ഇന്ന് മുറുക്കപ്പിടിക്കുന്ന സകല ഉപദേശങ്ങളും ഉരുത്തിരിയുവാൻ ഇടയായിത്തീരുന്നത് ഈ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിലാണ് കർത്താവ് ഒരു പ്രത്യേക നിലയിൽ അവർക്ക് വെളിപ്പെടുന്നത്. അതാണ് നോക്കി.
ഇൻ ഡബ്ലിൻ ആൻഡ് ഇൻ പ്ലിമത്ത് some of the young peoples came together and they started to learn the word of God.
അവിടെ പറയാണ്, വായിച്ചാട്ടെ. അതെ, മതി. എന്ത് ചെയ്ത അവൻ? അവൻ തുറന്നു.
ഹി ഓപ്പൺഡ്.
ഉപദേശത്തിന്റെ താക്കോല് കൊണ്ട് ആർക്കും അടയ്ക്കാൻ മേലാത്ത വിധത്തിൽ ഈ റോമൻ എംപീരിയൽ സീലിനെയൊക്കെ പൊട്ടിച്ച് കർത്താവ് എന്താ പറയുന്നേ, ട്യൂമ്പിനകത്തു നിന്ന് പുറത്തു വന്നു, കല്ലറയ്ക്കകത്തു നിന്ന് പുറത്തു വന്നു എന്ന് പറയുന്നത് പോലെ ദാവീദിന്റെ താക്കോലുള്ളവൻ എന്ത് ചെയ്ത് കളഞ്ഞു? ഈ ഉപദേശങ്ങളെല്ലാം മറിഞ്ഞു കിടക്കായിരുന്നില്ലേ, കംപ്ലീറ്റ് ഉപദേശങ്ങളെയും പുറത്തെടുത്തു. കൃത്യം ആ സമയത്താണ് പ്ലിമത്തിലും ഡബ്ലിനിലും വിശ്വാസികളെ സഭയുടെ ഉപദേശം, റിസറക്ഷൻ, പിന്നെ എന്താ പറയുന്നത് ലോർഡ്സ് സപ്പർ, ഇതെല്ലാം ഈ കാലഘട്ടത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നത്.
ത്രൂ ഡോക്ട്രിനൽ കീ ദ സീക്രട്ട് ഹി ഹാഡ് ദീസ് പീപ്പിൾ ഹാഡ് ഓപ്പൺഡ് ആൻഡ് വേരിയസ് ഡോക്ട്രിൻസ് ഹാഡ് കം ഫോർത്ത് ഡ്യൂറിംഗ് ദാറ്റ് ടൈം.
എനിക്ക് വളരെ ഇഷ്ടമാണ് ആ പ്രയോഗം അവിടെ പറയുന്നത്. ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളിച്ചെയ്യും.
Here you find who has the key of David, who opens and no one will shut, and who shuts and no one opens.
See, സകലതും അവന്റെ കൈകളിൽ പരമേൽപ്പിച്ചിരിക്കുന്നു. ഈ പെട്ടി നമ്മുടെ കയ്യിലായിരിക്കും, പക്ഷെ താക്കോൽ അവന്റെ കയ്യിലാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം.
God has given everything under his hands. The box might be with us, but the key is with him.
ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നും വിചാരിച്ചോണ്ട് ഇത് പഠിക്കാമെന്നും വിചാരിക്കണ്ട. He will teach you all things. Maybe the textbook is with you.
The Lord will teach us the things, but the book is in our hands.
അതുകൊണ്ട് നാം അവനെ ആശ്രയിച്ചു പറ്റിയുള്ള ആ ചുവടെ നിങ്ങൾ വിശ്വസിക്കണം. പറയാം, ദൈവം സകലവും പഠിപ്പിക്കുന്ന വെച്ചാൽ മറ്റൊരു വിധത്തിലും നമുക്ക് പഠിക്കാനാവില്ല. അവനിൽ നിന്ന് പഠിച്ചേ പറ്റൂ എന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ അവനെ അപ്രോച്ച് ചെയ്യണം.
We need to understand that the Lord will teach us all things, and he alone can teach us all things.
ലവോദിക്കയ സഭയെക്കുറിച്ച് നമുക്ക് നല്ല പരിചയമാണ്.
We are very familiar with the church at Laodicea.
കാരണം ബൈബിൾ വായിക്കണമെന്നില്ലല്ലോ, നമ്മുടെ സ്വഭാവം നോക്കിയാൽ മതി.
Therefore we don't have to read the Bible. It is describes about our own attitudes.
ആ സഭയോട് കർത്താവിന്റെ മുഖം ഒന്ന് നോക്കിക്കേ.
Let's look at God's face towards that church.
ശീതമാനുമല്ല ഉഷ്ണമാനുമല്ലാത്ത സഭയോട് ദൈവത്തിന്റെ മുഖം ഒന്ന് നോക്കിക്കേ.
It is a church which is lukewarm.
14 വാക്യം. ഇതിനൊരൽപ്പം സമയം എനിക്ക് വേണം, എന്റെ സമയം തീരുകയും ചെയ്തു.
I wanted a little more time and my time is running out.
ഞാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നിങ്ങൾക്ക് തരാം, അതൊരു അസൈൻമെന്റ് ആയിട്ട് ഇരിക്കട്ടെ, അടുത്ത ദിവസം നമുക്ക് നോക്കാം.
I'd give you three questions as assignments. We will talk about it in the next session.
എന്തായിരിക്കും ഈ വാക്കുകളിലൂടെ കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത്? ആ മുഖം, അങ്ങനത്തെ ഒരു മുഖം കൊണ്ട് ദൈവം എന്തായിരിക്കും ലവോദിക്ക സഭയോട് പറയാൻ ആഗ്രഹിക്കുന്നത്?
Presentation, what does the Lord wants to convey through to this church?
രണ്ടാമത്, ഈ ലവോദിക്ക സഭയുടെ നാലഞ്ച് പ്രശ്നങ്ങൾ അവിടെ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രശ്നം കണ്ടുപിടിക്കണം.
There have been 4-5 problems of the Laodicea church being described here, but you need to find out which is the most important problem.
രണ്ടാമത്തെ ദാരിദ്ര്യം അവിടെ പറയുന്നുണ്ട്. അത് എന്ത് ദാരിദ്ര്യം, അല്ല മൂന്നാമത് എന്ത് ദാരിദ്ര്യമാണെന്ന് കണ്ടുപിടിക്കും.
Number 3, it is talked about, they are talked about being poor, but in what relation is the poverty being mentioned there?
ഒന്നാമത് കർത്താവിന്റെ മുഖം ഇങ്ങനെയാണ്, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷി.
The first we find the faithful and true witness, that is the face of God.
കൂടാതെ പിന്നെ പറഞ്ഞു ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നു.
It says the amen, the beginning of creation of God.
അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളോ ബന്ധത്തിലും ലവോദിക്ക സഭ ആ മുഖം കണ്ടിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം.
In relation to these two things, they have to look at it and find and understand some things.
ഇത് കർത്താവ് എനിക്ക് പറഞ്ഞു തരുന്ന സമയത്ത്,
while the Lord was teaching me these things,
onnamatha sabha parnju vannu.
God taught me about the first church.
Orne njan onnamatha sabha aarthiyodu kuda vaichu endayirikkum devathinte mugam adu devam parnju vannu.
Then with a greater desire I read about the second church and God revealed that to me.
Angane 3 4 5 aayappozhethekku enne hrudayam thidukkam kollu adutha sabaykkulla devathinte mugam endanu ariya.
When it came to the fifth church, with a lot of desire I wanted to know what God had.
Oro sabayekkurichum vaikkumbulum hrudayathil oru samshayam undu, mikkavaru adutha sabayekkurichu enikku manasilagathillayirikkum devam parnju tharathillayirikkum. Oh, ennalum onnu nokkam kartave endayirikkum എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുകയും ദൈവം പറഞ്ഞു തരികയും ചെയ്യുകയാണ്. എന്തൊരു ആനന്ദമാണ് അവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ.
Each time I was trying to learn it and when I saw God revealing things to me, oh what a joy it brought into my heart.
ഓരോ ഭാഗങ്ങളും വായിക്കുമ്പോൾ ആദ്യം തോന്നും എന്റെ ദൈവമേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, പെട്ടെന്നാണ് ദൈവം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോഴത്തേക്ക് ദൈവത്തിന്റെ ആ കൃപ, ദൈവം പറഞ്ഞു തരുന്നു എന്നുള്ള ആ സന്തോഷം, എന്ത് പറഞ്ഞു തന്നു എന്നതിലുപരിയായി അവൻ പറയുന്നു എന്നുള്ള ഒരു സന്തോഷം അതിനകത്തുണ്ട്.
Oh, there is a lot of joy when the Lord teaches us. It is not important what he teaches us, but when he starts to teach us.
ഉദാഹരണത്തിന് എന്റെ പേര് ബ്രൈൻ ആണെന്നുള്ള ഒരു വലിയ കാര്യമല്ല, പക്ഷെങ്കിൽ ആ ബ്രൈൻ ആണെന്ന് പറയാൻ എനിക്ക് മനസ്സായത് ആ ഒരു ഇമോഷണൽ നിങ്ങളോടുള്ള ക്ലോസ്നെസ്സിലായിരിക്കും. അതാണ് നമ്മളെ ത്രില്ല് ചെയ്യിപ്പിക്കുന്നത്.
Though my name is Brian, the reason why I told about it is the closeness that I enjoyed with you.
കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.
May the Lord help us.
നിങ്ങൾ ഇത് വായിച്ചിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
I believe that you would read and come for the next session.
ഈ സാക്ഷികളുടെ വലിയ സമൂഹത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു.
We talked about the great cloud of witnesses.
അവരൊക്കെ നന്നായിട്ട് ഓടിയവരാ.
They are people who have already run the race.
നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നവരാ.
We are still running the race.
നമ്മുടെ ഓട്ടത്തിന്റെ ടെക്നിക്സ് നമ്മളൊന്ന് മാറ്റിക്കൊണ്ടിരിക്കുക.
We are trying to change our techniques while we run.
ദൈവം സഹായിച്ചാൽ ഓടി തീർത്തവരുടെ ടെക്നിക്സ് നോക്കുവാനാണ് നമുക്കുള്ള ആഗ്രഹം.
If the Lord helps us, we want to look at the techniques of those who have already finished.
ഞാൻ ഒരു സ്പോർട്സ്മാൻ ആയതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ?
You know what was the secret of I being a sportsman?
ഇപ്പോ സ്പോർട്സ്മാൻ ഒന്നുമല്ല, പലരും എന്നെ ഇപ്പോഴും സ്പോർട്സ്മാൻ ആയിട്ട് ഇപ്പൊ ഉപദേശിയാ.
Now I am an evangelist.
എന്നാൽ എന്നെ സ്പോർട്സ്മാൻ ആക്കാനായിട്ട് സഹായിച്ച ഒരു ഘടകം, എന്റെ ഫാദർ 1984 ഒളിമ്പിക്സിന്റെ കാസറ്റ് എനിക്ക് കൊണ്ടു തന്നു.
My father had given me a video cassette of the 1984 Olympics.
അന്ന് ടിവിയും സീരിയലും ഒന്നും ഇല്ലല്ലോ.
During that time we don't have any TV.
അപ്പോൾ ഈ VCR ഇട്ട് കാണൽ എന്ന പരിപാടി.
And my only job was to see this through the VCR.
അപ്പോൾ കാൾ ലൂയിസിന്റെയും എഡ്വിൻ മോസസിന്റെയും ഒക്കെ ഓട്ടം 1000 വട്ടം മിനിമം കണ്ടിട്ടുണ്ടാവും.
I have seen Edwin Moses and Carl Lewis running around at least 4000 times.
അങ്ങനെ 1984 ഒളിമ്പിക്സ് മൊത്തം പലവട്ടം കണ്ടു.
The 1984 Olympics I had seen it many times.
എന്റെ ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചവരെ ഓരോന്നും വെച്ച് ഞാൻ പോസും എന്താ പറയുന്നത് അങ്ങനെ ചെയ്ത് ഓരോ സ്റ്റിൽ പിക്ചേഴ്സ് ആക്കി പഠിച്ച് അവരുടെ ടെക്നിക്സ് പഠിച്ചു. കാരണം പത്തനാപുരത്ത് ജീവിക്കുന്ന എനിക്ക് കോച്ച് പോയിട്ട് ഒരു ഗ്രൗണ്ട് പോലും നേരെയുകയില്ല.
I had very closely looked at the techniques they ran because during the place where I was staying I didn't have a coach or not even a ground for me to practice.
അപ്പോൾ അതേപോലെ ദൈവം നമുക്കൊരു VCR തന്നിട്ടുണ്ട്, പഴയ ഓട്ടക്കാരുടെ ഒരു കാസറ്റ്.
In the same way God has given us a VCR and a cassette of those who have run before.
നന്നായി ഓടി എന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയവർ.
God has witnessed that they have run their race patiently.
ഓരോ സ്ലൈഡുകളും നോക്കിയാൽ ഓട്ടത്തിന്റെ ടെക്നിക്സ് പഠിക്കാം.
If we were to look at individual slides we could could learn the techniques of running.
അങ്ങനെ അവർ നേടിയ കർത്താവിനെ നമുക്കും നേടാം.
Let us gain the Lord that they gained.
പ്രാർത്ഥനയോടെ വരുവാ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.
In the name of the Lord be glorified.